立正説教。立正説教。വിശ്വസിക്കൂ, സകലതും സാധ്യമാണ്. നമുക്കിപ്പോൾ നമ്മുടെ തലകളെ വണക്കാം. പിതാവായ ദൈവമേ, ഇന്നു രാത്രിയിലെ ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന അതാണ്. ഈ ദിവസത്ത് നീ ജനങ്ങൾക്കായി ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ, കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ വിശ്വസിക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവഴുത്ത് ഞങ്ങൾക്ക് പ്രത്യക്ഷമായി വന്നിരിക്കുന്നു. അത് സത്യമാണെന്ന് വിശ്വസിക്കാനായെങ്കിൽ ഈ കാര്യങ്ങളെ അനുവദിച്ചാലും പിതാവേ, ഇന്നു രാവിലെ നേരം തിരുവഴുത്തിന്മേൽ നീ ചൊരിഞ്ഞ ആ വെളിച്ചത്തിനായി ഇന്നു രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്നു രാത്രിയിലെ പ്രാർത്ഥനാനിരയിൽ നിന്റെ വചനം സത്യമാണെന്ന് നീ തന്നെ സമർത്ഥിച്ചു കാണിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിലെമ്പാടുമായി ഈ ചെറിയ ഉച്ചഭാഷിനുടെ ശബ്ദത്തിന് കീഴിൽ കൂടി വന്നിരിക്കുന്ന സകല സഭകൾക്കും കൂട്ടായ്മകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പടിഞ്ഞാറേ തീരം തുടങ്ങി അരിസോണയിലെ പർവ്വതങ്ങൾ വരെയും ടെക്സാസിന്റെ നിരന്ന പ്രദേശങ്ങൾ തുടങ്ങി കിഴക്കേ തീരം വരെയും രാജ്യമെമ്പാടുമായി കർത്താവെ, അവർ എവിടെ കൂടി വന്നാലും ശരി, സമയത്തിൽ മണിക്കൂറുകൾ വ്യത്യാസമുണ്ട്. ഞങ്ങൾ സമയത്തിലായിരിക്കുന്നു. എന്നാൽ കർത്താവെ, വിശ്വാസികളായി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരു ഘടകമായി മശിഹായുടെ വരവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗീയ പിതാവെ, സഭയ്ക്ക് വേണ്ടി നീ അവനെ വേഗത്തിലയക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതോ ഞങ്ങൾ അവന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇന്നു രാത്രിയിൽ ഇവിടെയായിരിക്കുന്ന ഏവർക്കും ക്രിസ്തീയ ആശംസകൾ. നാം തിങ്ങി നിറഞ്ഞിട്ട് ശ്വാസമെടുക്കാൻ പോലും സ്ഥലമില്ലാതിരിക്കുന്നതിനാൽ ഞാൻ ഖേദിക്കുന്നു. എയർ കണ്ടീഷനുകൾ ഉണ്ടായിരുന്നിട്ട് അത് നന്നേ ശരീകരിക്കുന്നു എങ്കിലും ജനങ്ങൾ കൂടുതലായിരിക്കുന്നതിനാൽ അത് നന്നായി അനുഭവപ്പെടുന്നില്ല. സാധാരണയായി ഒരു ആലയത്തിൽ ഉണ്ടായിരിക്കേണ്ട ജനങ്ങളാണ് നിറയിരുന്നിരുന്നു എങ്കിൽ അവ നിങ്ങളെ തണുപ്പിച്ചു നിശ്ചലമാക്കി കളയുമായിരുന്നു. ഇപ്പോൾ എയർ കണ്ടീഷൻ അതിന്റെ കഴിവിന്റെ പരമാവധി പ്രവർത്തിച്ചിട്ടും എല്ലാവരുടെയും കയ്യിൽ ഒരു വീശരി ഉണ്ടായിട്ട് അതുകൊണ്ട് വീശുകയാണ്. പടിഞ്ഞാറേ തീരം തുടങ്ങി കിഴക്കേ തീരം വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവരുടെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ ആശംസകളയക്കുന്നു. സാൻ ജോസിലെ സഹോദരൻ ബോർഡേഴ്സിനും അവിടെയുള്ള കൂട്ടർക്കും ഞങ്ങൾ ആശംസകളയക്കുന്നു. കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന അരിസോണയിലെ പ്രിസ്കോട്ടിലുള്ള പർവ്വതത്തിലെ സഹോദരൻ ലിയോ മെർസറിനും അദ്ദേഹത്തിന്റെ കൂട്ടർക്കും ഞങ്ങൾ ആശംസകളയക്കുന്നു. കർത്താവിന്റെ വരവനായി കാത്തിരുന്ന് ഇന്നു രാത്രിയിൽ ട്യൂസണിൽ കൂടി വന്നവർക്കും ഞങ്ങൾ ആശംസകളയക്കുന്നു. കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന ഹൂസ്റ്റൺ ടെക്സാസിന്റെ താഴ്വാരത്തുള്ളവർക്കും ഞങ്ങൾ ആശംസകളയക്കുന്നു. കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന ചിക്കാഗോയിലുള്ളവർക്കും കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന ന്യൂയോർക്കിലും കണക്റ്റിക്കട്ടിന്റെ പടിഞ്ഞാറേ തീരത്ത് അവിടെയുള്ള വലിയ കൂട്ടർക്കും, അവരെ ഇവിടെ ഇരുത്താനുള്ള സ്ഥലം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് നാം അവർക്ക് ടെലിഫോണിന്റെ മാധ്യമത്തിലൂടെ വചനത്തെ അയക്കുകയാണ്. ക്ലാർക്സ്വില്ലുള്ള ജൂനിയർ ജാക്സണും അദ്ദേഹത്തിന്റെ കൂട്ടർക്കും നാം ആശംസകളയക്കുന്നു. കർത്താവിനെ വരവനായി കാത്തിരിക്കുന്ന 62-ലുള്ള സഹോദരൻ റൂഡലിനും അദ്ദേഹത്തിന്റെ കൂട്ടർക്കും, പിന്നെ കർത്താവിന് വരവനായി കാത്തുകൊണ്ട് നമ്മുടെ സ്വന്തം ആലയത്തിൽ ഇന്നു രാത്രി കൂടി വന്നവർക്കും അയക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അനേകരും ഇന്നു രാവിലത്തെ യോഗത്തിലുണ്ടായിരുന്നില്ല എന്ന് വരാം. ഇല്ലാതിരുന്ന ഓരോരുത്തരും ആ ടേപ്പ് വാങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സാറന്മാരെ, ഈ സമയം ഏതാണ് എന്ന സന്ദേശശേഷം സഭയോട് നേരിട്ട് സംസാരിച്ച ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആത്മാവിന്റെ അഭിഷേകം അനുഭവപ്പെട്ടു. ഞാൻ ചെയ്തതിനെ പറയാനായി എനിക്ക് പ്രേരണയുണ്ടായി. അത് ദൈർഘ്യമേറിയതായിരുന്നിട്ടും അത് ചെയ്യുന്നതിന് ഞാൻ നയിക്കപ്പെട്ടതുപോലെ അനുഭവപ്പെട്ടു. കർത്താവ് തന്റെ വചനത്താൽ നാം ഏത് മണിക്കൂറിലാണ് ജീവിക്കുന്നതെന്ന് കാണിച്ചു തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിഗൂഢമായ കാര്യങ്ങളെ നാം മനസ്സിലാക്കുന്നു എന്ന് തീർച്ചപ്പെടുത്തുക. ബുദ്ധിമാന്മാർ അത് ഗ്രഹിക്കും എന്ന് ബൈബിൾ പറയുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ രാജ്യങ്ങളും ജനങ്ങളും ബലഹീനനും ബുദ്ധിമാനുമായി വളരും. ഇത്രയും ചിന്തിക്കൂ, ഇപ്പോൾ ഏകദേശമുള്ള അമേരിക്കക്കാർ അവരുടെ മധ്യവയസ്സിൽ ഏകദേശം 20 വയസ്സാകുമ്പോൾ ബലഹീനരാകുന്നു, എന്നാൽ ബുദ്ധിമാന്മാരാണ്. ആ ദിവസങ്ങളിൽ അവർക്ക് ജെറ്റ് വിമാനങ്ങളോ പിന്നെ അണുവായുധത്തിന് യുദ്ധസാമഗ്രികളോ മറ്റോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ ദീർഘകാലം ജീവിച്ചിരുന്നു. നമ്മൾ ബലഹീനപ്പെട്ടും ബുദ്ധിമാന്മാരുമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജ്ഞാനം തന്നെ നമ്മെ നശിപ്പിക്കാൻ പോകുന്നതും. നാം നമ്മെ സ്വയം നശിപ്പിക്കും, ദൈവം നമ്മെ നശിപ്പിക്കുകയില്ല. നമ്മുടെ ജ്ഞാനം നമ്മെ നശിപ്പിക്കും. അതെപ്പോഴും ആ വിധത്തിലായിരുന്നു, അങ്ങനെ തന്നെ വീണ്ടും സംഭവിക്കും. ഇപ്പോൾ കർത്താവിന് ഇഷ്ടമെങ്കിൽ അടുത്ത ഞായറാഴ്ച രാവിലെ എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്ന അറിയാതെ ഞാൻ കർത്താവിൽ വിശ്വാസം വയ്ക്കുന്നു. ഒന്നും സംഭവിക്കാതെ അവൻ നമ്മെ ജീവിച്ചിരിക്കാൻ അനുവദിച്ചാൽ അതവൻ ഇഷ്ടമാണ്. അടുത്ത ഞായറാഴ്ച രാവിലെ നേരം നാം മറ്റൊരു സന്ദേശം സംസാരിക്കാൻ മുന്നപ്പെടുന്നു. അടുത്ത ഞായറാഴ്ച രാത്രി രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോൾ എനിക്ക് തിരികെ വീട്ടിലേക്ക് പോയി അരിസോണയിൽ നിന്നും കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവന്ന് കുട്ടികളെ പള്ളിക്കൂടത്തിലേക്ക് തിരികെ അയക്കാൻ രജിസ്റ്റർ ചെയ്യാനുള്ള നറുക്ക് വീഴും. പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് കഴിയുന്നതിലും വേഗത്തിൽ യോഗങ്ങൾ തയ്യാറായി കഴിയുമ്പോഴോ, അതല്ല അതിന് സമയം നമ്മളത് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലമായാലും അത് നിങ്ങൾ അറിയിക്കുന്നതാണ്. അതിനാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ അത് ഇതാണെന്ന് അറിയാനിടയായിട്ട് തുടക്കത്തിൽ തന്നെ ഞാൻ 15 മിനിറ്റ് താമസിച്ചിരിക്കുന്നു. ഇവിടെ ജെഫർസൺ വില്ലയിൽ 7:30 ആയിരിക്കുന്നു. അത് കിഴക്കേ തീരത്ത് 8:30 ആണ്. പിന്നെ പടിഞ്ഞാറേ തീരത്ത് 5 മണിയായിരിക്കുന്നു. അങ്ങനെ നമുക്കിവിടെ 7 സൂര്യാസ്തമന സമയം ആയിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു ചുരുങ്ങിയ സമയം സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് ആത്മാവിന്റെ അഭിഷേകത്തിനായി ശ്രമിക്കുകയും അത് കഴിഞ്ഞ ഉടൻ തന്നെ പ്രാർത്ഥനാ നിര വിളിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെയും മറ്റുള്ള എല്ലാ ഇടങ്ങളിലും കൂടി വന്നിരിക്കുന്ന കൂട്ടായ്മകളെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷനെ, ഒരു സഹോദരനെ കണ്ടുപിടിക്കുക. നാം രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മയിൽ രോഗികളായിട്ടുള്ള മേൽ കൈകളെ വെച്ച് പ്രാർത്ഥിക്കുക. ഓർക്കൂ, ദൈവം സർവ്വവ്യാപിയാണ്, അവൻ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് ടെക്സാസിലോ കാലിഫോർണിയയിലോ അരിസോണയിലോ നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ രോഗികളുടെ മേൽ കൈകളെ വയ്ക്കുക. ദൈവം കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളും എന്നെനിക്ക് തീർച്ചയാണ്. അസാധാരണമായ കാര്യം, കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പരിശുദ്ധാത്മാഭിഷേകത്തിന്മേലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ്, അത് വളരെ വാസ്തവമായ ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ തവണ ഞാനിവിടെ ആയിരുന്നത് മുതൽ മാസങ്ങൾ കൊണ്ട് എനിക്കൊരു ഹൃദയവിവേചനം കിട്ടിയിരുന്നില്ല. പിന്നെ ഒരു വാഗ്ദാനത്തിന്റെ കീഴിൽ അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ ആവാനത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. ആവാനത് ചെയ്യുമെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് അവിടേക്ക് നടന്നു ചെന്ന് അതിനായി കാത്തിരിക്കേണ്ടതുണ്ട്. അവൻ പരമാധികാരിയാണ്. അവൻ ആഗ്രഹിക്കുന്നത് എന്തും അവൻ ചെയ്യുന്നു. അവൻ എന്തു ചെയ്യുന്നു എന്നറിയാൻ അവിടെ പോയി കാത്തു നിൽക്കുക. അപ്പോൾ നിങ്ങളിലൂടെ ഭേദിച്ചുകൊണ്ട് വരുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആ യോഗത്തിന്റെ അവസാനം അതാരായിരുന്നു എന്ന് പോലും അറിയാനായില്ല. നിരയിൽ എവിടെയോ ഒരു പൊക്കമുള്ള മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കഷണ്ടി ഉണ്ടായിരുന്നിട്ട് വളരെ രോഗിയുമായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇവിടെ പ്രസംഗവേദിയിൽ ഒരു മനുഷ്യൻ കാഴ്ചയിൽ വന്നു. അവന്റെ തല താഴ്ത്തിയിരുന്നിട്ട് അവൻ കട്ടപ്പെടുന്നത് പോലെ തോന്നിയിട്ട് അവന്റെ വയറിനു ചുറ്റും പിടിച്ചിരിക്കുകയും ചെയ്തിരുന്നു. അത് ഒന്നാമതോ രണ്ടാമതോ ആയിരുന്ന മനുഷ്യനായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അതെപ്പോഴും ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയും ചെയ്തിരുന്നു. കാരണം അവന്റെ തല കഷണ്ടിയായിരുന്നിട്ട് അവന്റെ തല താഴ്ത്തി പിടിച്ചിരുന്നു. ഒരു വലിയ മനുഷ്യൻ കുനിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ചുറ്റും നോക്കുമ്പോൾ ആ മാന്യ വ്യക്തി അവിടെ ഇരുന്ന് അയാൾ ആനന്ദിക്കുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു, അതെവിടെയാണ്, അതെവിടെയായിരുന്നു എന്നെനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അതെന്നെ ഈ വശത്തേക്ക് വലിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അത് പുറകിൽ നിന്ന് വന്നിരുന്നു. ഞാൻ സഹോദരൻ നേവലിനെയും അവിടെ ഇരിക്കുന്ന രണ്ടുപേരെയും കണ്ടു. അത് അവരായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ അവിടെ പിന്നിലായി അവിടെ സ്നാനം കഴിപ്പിക്കുന്ന സ്ഥലത്തിനുള്ളിലാകുന്നു. അത് ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? സഹോദരൻ ഷെഫേർഡ്. അവൻ അവിടെ ഏറ്റവും പിന്നിലായി തന്റെ തല കുമ്പിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനാൽ എനിക്കവനെ തിരിച്ചറിയാനായില്ല. അവൻ മരിക്കാൻ പോകുന്നു എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ചിന്തിച്ചിരുന്നു. അവന്റെ ഭാര്യ അവനോട് പോയി ഒരു ജോഡി പുതിയ ഷൂസുകൾ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാനിവിടെ വളരെ കാലമുണ്ടായിരിക്കില്ല. ദൈവത്തെ പുകഴ്ത്തുകയും ആർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവനെ കഴിഞ്ഞ ദിവസം സഹോദരൻ ഉണ്ടന്റെ അങ്കണത്തിൽ വെച്ച് കണ്ടു. പറഞ്ഞു, ഉപ്പിട്ടുണക്കിയ പന്നിയിറച്ചിയോ മുട്ടയോ തക്കാളിപ്പഴമോ ആഗ്രഹമുള്ള എന്തും എനിക്ക് കഴിക്കാനാകുന്നു. താഴ്മയോടെ തന്റെ ഇരിപ്പിടം വിട്ടുകൊടുത്തിട്ട് അവിടെ നിന്നും മാറി പുറകിലെ കടന്നുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ കാർഡിന്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് വിശ്വാസം മാത്രമാകുന്നു. കാണുന്നു. ഇപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചുവോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, അവനെന്തോ കുഴപ്പമുണ്ട്. അതിനെ വിളിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു, വയറിന്റെ കുഴപ്പം. ഇവിടെ പിന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശു നിങ്ങളെ സുഖമാക്കുന്നു. ഇപ്പോൾ അത് മാത്രമേ എനിക്ക് പറയാനാവൂ. ആ വലി ഉണ്ടായത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനാലാണ്. എനിക്കത് കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കാണുന്നു. എന്നാൽ അത് തിരികെ വരുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും ജാഗ്രതയുള്ളവരാണ്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് അത് പറയുമ്പോൾ നോക്കൂ, അത് അപ്പോൾ മുതൽ പറയുന്നത് ഞാനല്ല, അത് അവനാണ്. എന്നാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. അവൻ നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റു. അവന്റെ അടിപ്പണിതിനാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കാണുന്നു, കാണുന്നു. എന്നാൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുകയും നിങ്ങൾ എന്തു ചെയ്യണമെന്നും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നും പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചു കൊള്ളുക. അത് ആ വിധത്തിൽ തന്നെയായിരിക്കും. എന്നാൽ യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കി നിങ്ങളെ സുഖമാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കണം. കാരണം അവനത് മുന്നമേ തന്നെ പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞിരിക്കുന്നതിനെ ഞാൻ ആവർത്തിക്കുന്നതാണ്. ഒരു ദർശനമെന്നാൽ അവൻ കാണിച്ചു തരുന്നതിനെ ഞാൻ ആവർത്തിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ? ഇപ്പോൾ നമുക്ക് ധൃതിയിലാക്കി നേരെ വചനത്തിലേക്ക് കടക്കാം. കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽപ്പെട്ട അനേകർക്ക് ഇന്നു രാത്രിയിൽ തന്നെ വളരെയധികം മൈലുകൾ യാത്ര ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. ദൈവം നിങ്ങളെ സഹായിക്കുകയും യാത്രയിലുടനീളം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു രാത്രിയിൽ വിശുദ്ധ മത്തായിയിലേക്ക് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശുദ്ധ മത്തായി 21 അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മത്തായിയിൽ നിന്നും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ ഇല്ലാതിരുന്നിട്ട് നിങ്ങൾ തിരുവഴുത്ത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും നല്ലത് തന്നെ. ഇപ്പോൾ ഇന്ന് രാവിലത്തെ സന്ദേശം കേൾക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നാൽ ഞങ്ങൾ ഒരിക്കലും ടേപ്പുകൾ വിൽക്കാൻ ഇടനിലക്കാരാകാറില്ല. വിൽക്കുന്ന ഒന്നിനു വേണ്ടിയും ഞങ്ങൾ ഇടനിലക്കാരാകാറില്ല. ചിലപ്പോഴെല്ലാം ചില വലിയ യോഗങ്ങളിൽ അവരുടെ കുറച്ച് പുസ്തകങ്ങൾ പിന്നിലുണ്ടെന്ന് അവർ വിളിച്ചറിയിക്കാറുണ്ട്. അവയിൽ നിന്ന് ഞങ്ങളൊന്നും സമ്പാദിക്കാറില്ല. അതിന്റെ എഴുത്തുകാരൻ സഹോദരൻ വെയിലാണ്. ടേപ്പിന്റെ ക്രയവിക്രയം ചെയ്യുന്നയാൾ നിങ്ങളോടത് പറയും, ഞങ്ങൾ ടേപ്പിൽ നിന്നും പണം സ്വരൂപിക്കാറില്ല. ഞങ്ങൾ ചെയ്യാറില്ല. അത് ടേപ്പുകളല്ല, ഉദ്ദേശം സന്ദേശമാണ്. അത് കാശാണ് എന്ന് ഒരുവന്റെ മനസ്സിൽ തോന്നിച്ചാൽ പിന്നെ അവനൊരിക്കലും ടേപ്പ് ഉണ്ടാക്കില്ല. അത് ശരിയാണ്. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ടേപ്പുകൾ $5 താഴെയാണ് വിൽക്കുന്നത്. ചിലപ്പോൾ 3-5 ഇടയിലായിരിക്കും. അതോ അങ്ങനെയോ മറ്റോ ആകുന്നു. പറഞ്ഞതെന്താണ്? 3 വലുതും ദൈർഘ്യമേറിയവയ്ക്ക് 4. ഒരു പ്രത്യേക ശുശ്രൂഷകൻ ഞാൻ അദ്ദേഹത്തിന്റെ ടേപ്പുകളിൽ ഒന്നിനെ പറ്റി ചോദിച്ചു. അത് $9 അത് ഏകദേശം 20-30 അതുകൊണ്ട് അവിടെ പിന്നിലായിരിക്കുന്ന നമ്മുടെ സഹോദരൻ സോത്ത്മാനോ അവരിൽ ആരെങ്കിലുമോ അവരുണ്ടാക്കുന്ന ഈ ടേപ്പുകളിൽ നിന്നും ധനവാന്മാരായി തീരാതെ ഞാൻ നോക്കുന്നതാണ്. നോക്കൂ, അവർ അതിനാൽ കഴിച്ചു കൂട്ടാൻ വേണ്ടി മാത്രം വാങ്ങുകയാണ്. സൗജന്യമായി തരാൻ അവരോട് ചോദിക്കരുത്. കാരണം അവർക്ക് ടേപ്പും മറ്റുള്ള സാധനങ്ങളുമെല്ലാം വിലയ്ക്ക് വാങ്ങേണ്ടതുണ്ട്. അതിന്റെ യന്ത്ര സാമഗ്രികൾ വളരെ വിലപിടിപ്പുള്ളതായി ആരംഭത്തിൽ തന്നെ ആ ടേപ്പുകളെ ടേപ്പ് ചെയ്യുന്നതിനായിട്ട് ആ വക സാധനങ്ങൾ വാങ്ങാൻ തന്നെ $10,000 ചിലവുണ്ടായി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഉടൻ തന്നെ ഞാൻ ഇതുവരെയും അത് വിളിച്ചറിയിച്ചിട്ടില്ല. ടേപ്പിനെ കുറിച്ചുള്ളത് ഓരോ തവണയും കേൾക്കാറുണ്ട്. സാധാരണയായി ട്രസ്റ്റിമാർ, എനിക്കതുമായി ഒരിക്കലും ഒന്നും ചെയ്യാനില്ല, ഞാൻ ഒരിക്കലും ഇല്ല, ഈ ഒരു യോഗങ്ങളിലും ഉണ്ടായിരുന്നിട്ടില്ല, അതിനൊരിക്കലും അനുകൂലമായോ പ്രതികൂലമായോ ആയിരുന്നിട്ടുമില്ല. അവരവരുടെ അപേക്ഷ നൽകുമ്പോൾ ടേപ്പ് ഉണ്ടാക്കുന്ന അടുത്തയാൾ ആരെന്ന് ട്രസ്റ്റിമാർ തീരുമാനിക്കും. അവർ അവനൊരു കത്തയക്കും. അതിനെപ്പറ്റി എനിക്ക് അത്രയേ അറിയൂ. അതിനെ കൈകാര്യം ചെയ്യുന്നത് അവരാണ്. കാരണം കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനോ ടേപ്പുകളുടെ കാര്യം നോക്കാനോ സ്നാനം കഴിപ്പിക്കാനോ എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിനെ ഈ സന്ദേശങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് അതാണ് 3 വലി. അതിനോട് മാത്രമാണ് എനിക്ക് തികച്ചും വിശ്വസ്തനും വിനമ്രതനുമായിരിക്കേണ്ടത്. മത്തായി 21:1-11 വരെ തിരുവെഴുത്തുകളെ തിരിച്ചുകൊണ്ടിരിക്കൂ. ഞാനത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയോടിരുന്ന് അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലീവ് മലയരികെ ബേത്ത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ, തൽക്ഷണം അവർ അവയെ അയക്കും എന്ന് പറഞ്ഞു. പ്രവാചകൻ മുഖാന്തരം അരുളു ചെയ്ത് നിവൃത്തി വരുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോടിതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറിയിരുന്നു. പുരുഷാരംഭിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്നാർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആരെന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസ്രത്ത് നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു വിഷയമെടുത്താൽ അത് പ്രാർത്ഥനാ ദിന തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം 30 നിമിഷങ്ങൾക്കായിട്ടാണ്. ഞാനിതിനെ ഇങ്ങനെയുള്ള വിഷയമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. മലയിലെ ആകർഷണം എന്താണ്? ഇപ്പോൾ അതൊരു വളരെ ക്ലേശകരമായ, വികാരഭരിതമായ, അസാധാരണമായ ദിവസമായിരുന്നു. പെസഹാചരിക്കുന്നു തയ്യാറായി യേശുവിടെ യെരുശലേമിലേക്ക് വരുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. പെസഹ എന്നാൽ പെസഹ കുഞ്ഞാടറുക്കപ്പെട്ട ജനങ്ങളുടെ പ്രായച്ചിത്തത്തിനായി ആ കൃപാസനത്തിന്റെ മേൽ രക്തം തളിക്കുന്നതാണ്. അതിനായി അവന് ബേത്ത്സബയിൽ നിന്നും ഒലിവുമലയുടെ മുകളിലേക്ക് വരേണ്ടിയിരുന്നു. അവിടെ നിന്നാൽ താഴ്വാരത്ത് മറ്റൊരു ചെറിയ മലയെ കാണാം. അവിടെ യെരൂശലേം പണിതിരുന്നു. അങ്ങനെ അവൻ നോക്കിയപ്പോൾ അതവന്റെ അവസാന സന്ദർശനമായിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ പാപികളായ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട കൊല്ലപ്പെടേണ്ട സമയം ഇതായിരുന്നു. ഒരു മനുഷ്യനെപ്പോഴെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അതിൽ ഏറ്റവും ദാരുണമായി അവൻ കൊല ചെയ്ത് അടക്കം ചെയ്തു. അവൻ അവന്റെ സ്വന്തക്കാരാൽ അവനോടൊപ്പം നിന്നിരുന്ന ഒരുവനാൽ ഒറ്റിക്കൊടുക്കപ്പെടണം. അവൻ ദൈവമായിരിക്കെ അവരുടെ ഹൃദയങ്ങളിൽ എന്തുണ്ട് എന്നറിഞ്ഞിരിക്കുകയും ആരംഭം മുതലേ അവനെ ആറൊറ്റിക്കൊടുക്കും എന്നവൻ അറിയുകയും ചെയ്തിരുന്നു. ആ മനുഷ്യൻ അവനോടൊപ്പം അവന്റെ വശത്തായിരുന്ന അവന്റെ കാശ് എത്രയുണ്ടെന്ന് എണ്ണി അവനോട് പറയുകയും മറ്റും ചെയ്യുമായിരുന്നു. ആ മനുഷ്യൻ അവനെ ഒറ്റിക്കൊടുക്കും എന്നവൻ അറിഞ്ഞിരുന്നു. അവനായി റോമാക്കാരന്റെ ഒരു ക്രൂരമായ കുരിശ് അവിടെ കാത്തിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവന്റെ ശരീരത്തിലെ ജലവും അവന്റെ ശരീരത്തിലെ രക്തവും തമ്മിൽ വേർപിരിയും എന്നവൻ അറിഞ്ഞിരുന്നു. അവന്റെ നെറ്റിയിൽ നിന്നും രക്തം വലിയ വിയർപ്പ് തുള്ളികൾ എന്ന പോലെ വീറ്റ് വീഴുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ മുന്നിലുള്ളതെല്ലാം അവൻ അറിഞ്ഞിരുന്നു. അവൻ മലമേൽ നിന്നുകൊണ്ട് യെരൂശലേമിലേക്ക് നോക്കി. ആ ദിവസത്തുള്ള ജനങ്ങൾ ആ ദിവസത്തിൽ വിളിച്ചിരുന്നതാണ്. ഒരു നല്ല മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അവനെ വെറുത്തിരുന്നു. അന്നുള്ള സഭകൾ അവനെ വെറുത്തിട്ട് അവനെ അപലപിച്ചിരുന്നു. അവനെ കേട്ടിരുന്ന എല്ലാവരെയും നിന്ദിച്ചിരുന്നു. അവർ പോയി അവന്റെ യോഗങ്ങളിൽ സംബന്ധിക്കുമെങ്കിൽ ഉടൻ തന്നെ അവരെ സഭയുടെ കൂട്ടായ്മെന്നും പുറത്താക്കി കളയുമായിരുന്നു. അവൻ തന്റെ സ്വന്തത്തിലേക്ക് വന്നു. അവന്റെ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നതിൽ ഒരതിശയമില്ല. അവനെ സ്നേഹിക്കേണ്ടവർ, അവന് വേണ്ടിയായിരിക്കേണ്ടവർ അവന് തിക്തരായിത്തീർന്നു, കൊടിയ ശത്രുക്കളായിത്തീർന്നു. ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങൾ, മീൻ പിടിക്കുന്നവരും ചുങ്കക്കാരും വിദ്യാഭ്യാസമില്ലാത്തവരിൽ നിന്നും അവൻ തന്റെ കൂട്ടരെ തെരഞ്ഞെടുത്തു. അവരിൽ ചിലർ പഠിപ്പില്ലാത്തവരും സാമാന്യ ജനവുമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. ചിലർക്ക് അവരുടെ പേരെഴുതി ഒപ്പിടാൻ പോലും അറിയില്ലായിരുന്നു. അവന്റെ ജനങ്ങളെടുക്കാനായി അവനൊരിക്കലും ആലയങ്ങളിലേക്ക് പോയിരുന്നില്ല. ഒരു സഭാധ്യക്ഷനുമായും അവനൊരിക്കലും യോജിച്ചിരുന്നില്ല. മാത്രമല്ല, അതിനു പുറമെ അവനൊരു പ്രവാചകന്റെ ചായ്വിലാണ് നടന്നിരുന്നതും. അവൻ അവന്റെ മുന്നിൽ കിട്ടിയിരുന്നവരെയും അവർ ചെയ്തിരുന്ന സകലത്തെയും കുറ്റപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ വചനത്തിന്റെ ഒരു ഭാഗവും അവൻ വചനമായി അതിന്റെ പൂർണ്ണതയുമായിരുന്നു. എന്നാൽ അതിന്റെ എല്ലാത്തിനും നടുവിലും ഉണ്ടായിരുന്നതായാലും വരാൻ പോകുന്നതായാലും ഓരോ കാലത്തിലും സകല പ്രവാചകന്മാർക്കും ഒരു കൂട്ടം മുൻകുറിക്കപ്പെട്ട ജനങ്ങൾ ആ സന്ദേശം കേൾക്കാൻ ഉണ്ടായിരിക്കുകയും അവർ അതിനെ പിൻപറ്റുകയും ചെയ്യും. അവർ വലിയ കൂട്ടത്തെ ശ്രദ്ധിക്കുകയില്ല. അവർ അവിശ്വാസികളുടെ വിമർശനത്തെ ചെവിക്കൊള്ളുകയില്ല. അവർ അവരുമായി ഒരു വാദപ്രതിവാദവും ചെയ്യുകയില്ല. അവർക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു കാര്യമാണ്, അതിന്റെ ഓരോ അംശത്തെയും വിശ്വസിച്ചുകൊണ്ട് അവർക്കെടുക്കാൻ കഴിയുന്നെല്ലാം എടുക്കുക എന്നതാകുന്നു. യേശുവിന്റെ പാദത്തിലിരുന്ന് മറിയ ചെയ്തതുപോലെ അതിനെ സാന്ദ്രീകരിക്കുന്നു. മാർത്ത അവന്റെ അത്താഴം തയ്യാറാക്കുകയായിരുന്നു. യേശു അവളോട് പറഞ്ഞു, മാർത്ത, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും കലങ്ങിയുമിരിക്കുന്നു, എന്നാൽ മറിയയോ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കൂ, നിത്യജീവന്റെ അംശം. ഇപ്പോൾ നാം കണ്ടുപിടിച്ചത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന അവരിൽപ്പെട്ട അനേകർക്ക് ഇന്ന് നമുക്കുള്ള അത്രയും ഗ്രന്ഥസഞ്ചയം അവർക്ക് അന്നുണ്ടായിരുന്നില്ല. ആ ദിവസത്തിൽ അവർക്ക് ടെലിവിഷനോ ടെലിഫോണോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ പെസഹ പെരുന്നാളിന് പോകുന്നു എന്നുള്ള ഒരു മന്ദമാരുതൻ അവർക്ക് ചുറ്റുമായി കിട്ടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളിൽ അനേകരും ആത്മീയ മനസ്സുള്ളവരായിരുന്നിട്ട് ആ പെസഹ കുഞ്ഞാട് അവനായിരുന്നു എന്നറിഞ്ഞിരുന്നു. കാരണം സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്ന് അവൻ ആദ്യമേ അവരോട് പറഞ്ഞിരുന്നു. പിന്നെ തീർച്ചയായും അവൻ അവിടെ ഉണ്ടായിരിക്കുമെന്നറിഞ്ഞിട്ട് അവർ ചെയ്തിരുന്നതുപോലെ തന്നെ അവനെ സ്നേഹിച്ചുകൊണ്ട് അവർ അവനായി അവിടെ കാത്തിരുന്നു. അവിടെ ഒരു വലിയ ജനക്കൂട്ടം ഒരു ഗേറ്റ് മുതൽ മറ്റേതുവരെ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു എന്നും വരാം. ഓരോ വഴിയിലേക്കും നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഈ മണിക്കൂറുകളൊന്നിൽ അവൻ കാഴ്ചയിൽ വരാൻ പോകുന്നു. അവർ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ഗേറ്റ് മുതൽ മറ്റേ ഗേറ്റ് വരെ ഇവർ ഓടുന്നു എന്തുകൊണ്ടാണെന്ന് മറ്റുള്ള അതിശയപ്പെട്ടുകൊണ്ടിരുന്നു. ആകർഷണം എന്താണ്? കണ്ടുപിടിക്കുന്നതിനായി അവർ ഈ വഴിയിലൂടെ നോക്കും, ആ വഴിയിലൂടെ നോക്കും. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ആകാംക്ഷയോടെ അവരെന്തിനോ നോക്കുന്നത് പോലെ കാണപ്പെട്ടിരുന്നു. ഓ, അതാണ് ഇന്നത്തെ വിഷമത എന്ന് പറയാനായി എന്റെ വിഷയത്തെ ഒരു ചില നിമിഷത്തേക്ക് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ വരവിനായി പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കതിന്റെ സമ്മർദ്ദം അനുഭവിക്കാനാകുന്നു. അവർ അന്വേഷിക്കുന്നു. ഓരോ അടയാളത്തെയും ഓരോ ചലനത്തെയും തിരുവഴുത്തുമായി താരതമ്യം ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു. അവനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അതിലേറ്റവും അവസാനം വരെ അവർ കണ്ടപ്പോൾ അവസാനമടുത്തു എന്നവർ അറിഞ്ഞു. അതിനാൽ അത് കാണാനായി അവർ അവിടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിച്ചു. ജനക്കൂട്ടത്തിന് കുറച്ചുപേർ കുറഞ്ഞ പക്ഷം അവൻ അനുകൂലിച്ചിരുന്നു. ചിലർ അവനെതിരായിരുന്നു. കൂടുതൽ പേരും 90% പേരും അവനെതിരായിരുന്നു. അതേ വിധത്തിൽ തന്നെ ഇന്നുമായിരിക്കുന്നു. മതപരമായ ജനക്കൂട്ടത്ത് ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് ഇറങ്ങി വാസ്തവമായി വരുമ്പോൾ അത് വിശ്വസിക്കാനായി അവിടെ ഏകദേശം 1% പേരെ കാണുകയുള്ളൂ. എന്തു ചെയ്തിരുന്നാലും കാര്യമില്ല. മറ്റേ ഭാഗം ഒരു ശ്രദ്ധയും കൊടുക്കില്ല. അതിനെപ്പറ്റി ഒരു തരത്തിൽ തമാശ പൊട്ടിച്ചുകൊണ്ട് അതിനെ നിശിതമായി വിമർശിച്ചു കളയും. അതേ വിധത്തിൽ തന്നെയാകുന്നു. സമയത്തിലും കാര്യങ്ങളിലും അത്രയേറെ മാറ്റം വന്നിട്ടില്ല. ചരിത്രം സ്വയം പുനരാവർത്തിക്കുന്നു. അതേ ഒരു വികാര വിവശമാക്കുന്ന പിരിമുറക്കം കടന്നു വരുന്നതായി നാം കണ്ടു. അതിന് അതുണ്ടാകണം. അത് തീർത്തുമുണ്ടാകണം. അവർ കാത്തു നിൽക്കുകയായിരുന്നു. അവൻ അവിടെ എത്തുമ്പോൾ അവൻ എന്തു ചെയ്യുമെന്ന് അവർ ആശ്ചര്യപ്പെട്ടിരുന്നു. അവൻ ചെയ്യുന്ന എന്തിലും അവർ ഉണ്ടായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവർ അത് ആഗ്രഹിച്ചിരുന്നു. അവർ അത് കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവർ അവനെ വിശ്വസിച്ചിരുന്നു. അവൻ വരുന്നു എന്ന് മറ്റുള്ളവർ കേട്ടിരുന്നിട്ട് അവനെ കളിയാക്കാനായി അവരും അവിടെ മുകളിലേക്ക് പോയി. അങ്ങനെ സകല വികാര വിവശമാക്കുന്ന പിരിമുറക്കത്തിന് ശേഷം ഒരു അസാധാരണ ദിവസത്തിൽ അസാധാരണ സമയത്ത് സഭകൾ ഉറങ്ങിക്കൊണ്ടിരുന്നു. ജനങ്ങളുടെ പ്രതീക്ഷ ഉച്ചസ്ഥിതിയിലായിരുന്നിട്ട് അവിടെ അനേക ജനങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. ഒലീവ് മലയുടെ മുകളിൽ നിന്നും കുന്നിന്റെ താഴ്വാരത്തേക്ക് വെളുത്ത നിറത്തിലെ ഒരു കഴുത നടന്നു വരുന്നു. ഒരു കൂട്ടം ജനം മതഭ്രാന്ത് പിടിച്ചതുപോലെ അലറി വിളിക്കുകയും മരത്തുനിന്ന് കൈകൾ നീട്ടി ഇലപറിച്ച് നിലത്തിടുകയും വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുകയും ചെയ്തിട്ട് ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ഉച്ചത്തിൽ ആർപ്പെടുന്നു. ഈ ചെറിയ കോവർ കഴുത അവന്റെ സവാരിക്കാരൻ ആ മണിക്കൂറിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്ന മശീഹ അല്ലാതെ മറ്റാരുമായിരുന്നില്ല. ദൈവം അപ്പോൾ അവൻ എന്തു ചെയ്യുകയായിരുന്നു? അവിടെ ആ മലമുകളിലെ ആകർഷണം എന്തായിരുന്നു? അത് ദൈവം ചരിത്രം രചിക്കുകയും ദൈവം പ്രവചനം നിറവേറ്റുന്നതുമായിരുന്നു. അതെപ്പോഴും ശ്രദ്ധയെ ആകർഷിക്കുന്നു. അത് ഇന്ന് രാവിലെ സന്ദേശമായ സകല ശവന്തീനി പരിന്തികളെയും എല്ലാ വിമർശകന്മാരെയും മാത്രമല്ല സകല കഴുകന്മാരെയും കൂട്ടിവരുത്തി. കാണണോ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനായി അവരെല്ലാവരും കൂടി വന്നു. ചിലർ അറിയാനുള്ള ജിജ്ഞാസയോടെ വരുന്നു, ചിലർ കുറ്റം കണ്ടുപിടിക്കാൻ വരുന്നു, മറ്റു ചിലർ വിമർശിക്കാനായി വരുന്നു. ഇന്ന് രാവിലെ നേരം നാം പറഞ്ഞതുപോലെ അവിടെ എല്ലാ തരത്തിലുള്ളവരും കടന്നു വന്നു. വിശ്വാസികൾ, നാട്യവിശ്വാസികൾ, അവിശ്വാസികൾ. മലയിലെന്താണ്? പ്രവചനം നിറവേറുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നാം കാണാൻ പോകുന്നു. ഇപ്പോൾ സെഖര്യാവിന്റെ പുസ്തകം 9:9 പ്രവാചകന്മാരിൽ ഒരുവനായിരുന്ന സെഖര്യാവ് ആത്മാവിലായി സംസാരിച്ചുകൊണ്ട് ഇത് പറഞ്ഞിരിക്കുന്നു. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഇപ്പോൾ ആ ശാസ്ത്രിമാരുടെ കുഴപ്പമെന്താണ്? ആ പുരോഹിതന്മാർക്ക് സംഭവിച്ചതെന്താണ്? മതപരമായ ആ ജനങ്ങൾക്ക് പറ്റിയതെന്താണ്? ഒരു സമർത്ഥിക്കപ്പെട്ട പ്രവാചകനാൽ അത് സംഭവിക്കുമെന്ന് 487 വർഷങ്ങൾക്കു മുമ്പാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് മുന്നമേ തന്നെ എഴുതപ്പെട്ടിരുന്നിട്ട് ബൈബിൾ എന്ന് വിളിച്ചിരുന്ന പഴയ നിയമ ചുരുളുകൾ അത് ആ പ്രവചനത്തിന്റെ നിറവറലാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അവർക്കിത് ഇന്നും കാണാൻ കഴിയാത്തതിന്റെ കാരണം അതുതന്നെ. അവർ ദൈവത്തിന്റെ വചനമെടുത്ത് ജനങ്ങൾക്ക് സമ്പ്രദായത്തിന്റേതായ മാനുഷ കൽപ്പനകളെ ഉപദേശിക്കുന്നതിനാൽ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല. ശാസ്ത്രിമാരും പുരോഹിതന്മാരും ധർമ്മോപദേശികളും ആത്മീയ മനുഷ്യൻ എന്ന് വിളിച്ചു പോരുന്നവർ അഭിഷിക്തരും ബൈബിൾ മാത്രം ഒന്ന് വായിച്ചിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നവർ അതിശയിച്ചു പോകില്ലായിരുന്നു. അതെന്താണെന്ന് അവർക്കറിയാനാകുമായിരുന്നു. ദൈവം തന്റെ വചനം നിറവേറ്റുന്നു, ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നു, പ്രവചനം നിറവേറുന്നു, ലോകത്തിന്റെ രക്ഷ കടന്നു വരികയായിരുന്നു. സകല പ്രവാചകന്മാരും മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആ മഹത്തായ ദിനം, ആ ദിവസത്തിനായി കല്ലറയിലായിരുന്ന എല്ലാവരും കാത്തുകൊണ്ടിരുന്നു. എന്റെ അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. മരിച്ച എല്ലാവരും, എല്ലാ നീതിമാന്മാരുടെയും രക്തസാക്ഷികളുടെ രക്തവും പ്രവാചകന്മാരും. അതുകൊണ്ട് അവനെ നിലവിളിക്കേണ്ടി വന്നു, യെരൂശലേമേ, ഓ യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിയുകയും ഞാൻ നിന്റെ അടുക്കൽ അയച്ച നീതിമാന്മാരെ കൊല്ലുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിതകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായിരുന്നില്ല. എന്നാൽ ആ സമയം ഇപ്പോൾ സമാഗതമായിരിക്കുന്നു. കല്ലറയിലുണ്ടായിരുന്ന സകലരും, അബ്രഹാം, ഇസഹാക്, യാക്കോബ്, സകല പ്രവാചകന്മാരും ഈ മണിക്കൂറിനായി കാത്തിരുന്നിരുന്നു. സഭയോ അതിൽ നിന്നും അന്ധമായിരിക്കുന്നു. ഈ ശബ്ദ കോലാഹലമെല്ലാം ഉണ്ടാക്കാൻ കാരണക്കാരനാരാണ്? ആ വ്യക്തി ആരാണ്? അവർ ഒരിക്കൽ ചോദിച്ചു, അത് ഇവിടെയുള്ള തച്ചന്റെ മകനല്ലേ? അവനെ ഞങ്ങൾക്കറിയാം. അവന് ജ്ഞാനം കിട്ടിയത് ഇവിടെ നിന്നാണ്. എന്താ, നമ്മുടെ സ്കൂളുകളിൽ നിന്നുമായി അവൻ ബന്ധപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അവൻ ഏതെങ്കിലും പുസ്തകത്തൊന്നും അത് പഠിച്ചതായി നമുക്കറിയില്ല. അതാരാണ്? അവൻ ആ പ്രവാചകന്റെ പ്രവചനത്തിന്റെ ഉത്തരമായിരുന്നു. ഇവിടെ ഇതാ അവൻ ഒരു കഴുതക്കുട്ടിയുടെ മേൽ സവാരി ചെയ്തു വരുന്നു. എന്തൊരാകർഷണം! ദൈവം തന്റെ വാഗ്ദത്ത വചനം നിറവേറ്റുന്നു. 4000 വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്ന ആ മണിക്കൂർ. 3:15 ദൈവം ആ മുൻകൂട്ടി പറച്ചിൽ നടത്തിയിരുന്നു. സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും, അവന്റെ സന്തതി അവളുടെ കുതികാലിനെ തകർക്കും. ആ പ്രവചനം ഈ മനുഷ്യൻ കടന്നു വരുന്നു എന്നുള്ള മുൻകൂട്ടി പറച്ചിലായി ബൈബിളിലുടനീളം വന്നുകൊണ്ടിരുന്നു. ഇവിടെ ഇതാ ഒരു പ്രവാചകൻ അവരുടെ ഇടയിൽ എഴുന്നേറ്റ് പറയുന്നു. അതൊരു സമർത്ഥിക്കപ്പെട്ട പ്രവാചകനായിരുന്നു സെഖര്യാവ്. അവനത് പറഞ്ഞു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. കാരണം നിന്റെ രാജാവ് നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി അവൻ കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിക്കഴുതപ്പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു. ദിവസം തോറും ആ തിരുവെഴുത്ത് വായിച്ചിരുന്ന ജനങ്ങൾ അവൻ കയറി വരുന്നത് കാണാനായി കാത്തിരുന്നിട്ട് ഉറക്കെ ചോദിക്കുകയാണ്, ഇതാരാണ്, കാണുന്നോ, അതെന്തായിരുന്നു എന്ന് അറിയേണ്ടിയിരുന്ന ജനങ്ങൾക്ക് ദൈവം തന്റെ വചനത്തെ നിറവേറ്റുന്നു, എന്നാൽ അവർക്കതറിയാനായില്ല. ദൈവം തന്റെ വചനത്തെ നിറവേറ്റുമ്പോൾ അതെപ്പോഴും ഒരു ആകർഷണത്തെ ഉളവാക്കുന്നു, എല്ലായ്പ്പോഴും ചെയ്യുന്നു. ഒരു ആകർഷണത്തിന്റെ കാരണമായി തീരുന്നത് അതൊരു അസാധാരണ കാര്യം ആയതിനാലാകുന്നു. അവന്റെ വചനത്തെ ദിവസത്തിന്റെ നൂതന പ്രവണതയിൽ നിറവേറ്റുമ്പോൾ തീരെ അസാധാരണമായി തീരുന്നു. കാരണം ദിവസത്തിന്റെ നൂതന പ്രവണത അത് വിശ്വസിക്കുകയില്ല. അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ഇപ്പോൾ ഒരൽപ്പ നിമിഷങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ പുറകിലേക്ക് പോയി ചില അസാധാരണ സംഭവവികാസങ്ങൾ എടുത്ത് ദൈവം തന്റെ പ്രവചനം നിറവേറ്റുന്നു എന്നതിനെ നമുക്ക് നോക്കാം. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ അവനത് ചെയ്യാൻ പോവുകയാണ്. ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, എന്നാൽ ആ വചനത്തിന് ഒരിക്കലും നീക്കം വരില്ല. അതുകൊണ്ടത് സാധാരണ ഒരു ദൃശ്യത്തിന് കാരണമാക്കി ഒരു അസാധാരണ സംഭവമായി തീരുന്നു. ദൈവത്തിന്റെ വചനം വിശ്വസിക്കേണ്ട ഒരു ജനത്തിന് അത് ദൈവവചനം എത്ര ഹാസ്യജനകമായ കാര്യമാക്കിയിരിക്കും നോക്കുവിൻ. അതത്രയേറെ അസാധാരണമായിരുന്നിട്ടും അവർ ചോദിക്കുന്നു, അതെ, ഇതെന്താണ്, നിങ്ങൾക്ക് ആ നിസാര വസ്തു എവിടെ നിന്നാണ് കിട്ടിയത്, ആരാണിത്, എന്താണിത്? കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവിന് ഓശന്ന എന്നവർ ആർത്തു വിളിക്കേണ്ടതായിരുന്നു. അവിടെ ഒരു ചെറിയ കൂട്ടരേ അത് ചെയ്തിരുന്നുള്ളൂ, ഒരു ചെറിയ കൂട്ടം ജനങ്ങൾ. 4000 വർഷത്തെ പ്രവചനത്താൽ രാജ്യത്തിന് സംഭവിക്കാനുണ്ടായിരുന്ന ഏറ്റവും മഹത്തായ കാര്യം. കാരണം മരിച്ചിരുന്ന എല്ലാവരുടെ പ്രതീക്ഷയും അതിന്മേലാണ് വിശ്രമം കൊണ്ടിരുന്നത്. ഭാവി മുഴുവനും അതിന്മേലിട്ടിരുന്നു. മതാനുഷ്ഠാനികളായ ജനങ്ങൾ അവരത് വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെട്ടിരുന്നവർ ആർപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, ഇതാരാണ്, ഈ ആകർഷണം എന്താണ്? അസാധാരണമായ എന്തോ ചിലത്. ഏകദേശം അതുപോലെ തന്നെ, അതിന് മാറ്റപ്പെടാനാകില്ല, ഇപ്പോൾ അസാധാരണമായിരിക്കുന്നു. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചില അസാധാരണമായ കാര്യങ്ങളിലേക്ക് നോക്കാം. ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിച്ച ന്യായവിധി അതിന്മേൽ വരുത്തതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ആകർഷണം എന്തായിരുന്നു? ഒരു വൃദ്ധനായ മനുഷ്യൻ ഏകദേശം 120 വയസ്സ് വരും, അതിന് പൊങ്ങിയൊഴുകാൻ വെള്ളമില്ലാതിരിക്കുമ്പോൾ ഒരു ബോട്ടുണ്ടാക്കുന്നു. വർഷങ്ങളോളം അവിടെ മുകളിലായി വാതിൽക്കൽ നിന്നുകൊണ്ട് അതിലേറ്റവും ഉൾവശം പണിയുകയും അതിന്റെ അകവശത്തുനിന്ന് അകത്തും പുറത്തുമായി അതിനെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആ മഹത്തായ ശാസ്ത്രീയ കാലത്തിൽ വെള്ളം കൊണ്ട് ലോകത്തെ മുക്കിക്കളയാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അവിടെ മലയുടെ മുകളിൽ ഇടിച്ചു പദം വരുത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ്? എന്താ അത്? നോഹ എന്ന പേരോടുകൂടി വൃദ്ധനായ മനുഷ്യൻ, അവനവിടെ മുകളിലായി ഒരു വയസ്സനായ മതഭ്രാന്തൻ. ആ വയസ്സൻ സൂര്യ വെളിച്ചത്തിൽ വളരെ നേരമായി നിൽക്കുന്നു. അവനൊരു സൂര്യാഘാതമുണ്ടായി. അവന് തന്റെ മനോനില തെറ്റിപ്പോയി. അവൻ പെട്ടകമെന്ന് വിളിക്കുന്ന ഒന്നിനെ ഉണ്ടാക്കുകയാണ്. മുകളിൽ വെള്ളമില്ലാതിരിക്കെ അവിടെ നിന്നും വെള്ളം വരാൻ പോകുന്നു എന്നവൻ പറയുന്നു. അത് പൊങ്ങിക്കിടന്നിട്ട് സകല ജനങ്ങളെയും എല്ലായിടത്തും കൂടെ ഒഴുക്കിക്കൊണ്ടുപോകും. അവന്റെ സന്ദേശം കേൾക്കാത്ത സകലരും പെട്ടകത്തിലേക്ക് കടക്കാത്ത എല്ലാവരും മുങ്ങിപ്പോകാൻ പോകുന്നു. നിങ്ങളെപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? അതൊരു അസാധാരണമായ ആകർഷണമായിരുന്നു. ജനങ്ങൾക്ക് നല്ല പോലെ ഒന്ന് ചിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ പെട്ടകത്തിന്റെ വാതിന് മുന്നിൽ പോയി നിന്നുകൊണ്ട് ചിരിച്ചിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്താണ്, മഴ വരാൻ പോകുന്നു എന്ന് നീ 100 വർഷം കൊണ്ട് പറയുന്നു. മഴയുണ്ടാകാൻ പോകുന്നു എന്ന് നീ പറയുന്നതായി എന്റെ അപ്പൂപ്പൻ കേട്ടിരുന്നു എന്നവൻ എന്നോട് പറഞ്ഞു. നീ ഇപ്പോഴും ഇവിടെ ഈ പഴയ തടിക്കഷത്തിലിരുന്ന് ചുറ്റിനും അടിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നീ നിന്നെ തന്നെ ശരിയാക്കാത്ത എന്താണ്? എന്നാൽ അതവൻ ദൈവത്തിന്റെ പ്രവാചകൻ പ്രവചിച്ചിരുന്ന ഒരു പ്രവചനത്തെ തീർച്ചപ്പെടുത്തുന്ന തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. വളരെ അസാധാരണമായത്, മറ്റുള്ളവർ ചിരിക്കുമ്പോൾ ദൈവം നോഹയോടുള്ള തന്റെ വാഗ്ദാനത്തെ നിറവേറ്റുന്നു. ദൈവം തന്റെ വചനത്തെ ഈ ദിവസവും കാക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാനായി അവനൊരു ചരിത്രമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. കാഴ്ചയ്ക്ക് അതത്ര സത്യമായി തോന്നിയാലോ, യുക്തിരഹിതമായിരുന്നാലും ശരി, അവനപ്പോഴും തന്റെ വാക്കിനെ കാക്കുന്നു. ആ വൃദ്ധനായ മനുഷ്യനെ കൊണ്ടൊരു പെട്ടകം ഇടിച്ചു പദം വരുത്തിയിട്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ അമേരിക്കയിലും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരു ഉദാഹരണത്തിനായി അവനത് ചെയ്യുകയായിരുന്നു. ശാസ്ത്രമെന്തു പറയുന്നു എന്നതിൽ കാര്യമില്ല, അവരെന്തു പറഞ്ഞാലും ഇതോ അതോ അതല്ല മറ്റേതോ, അവനപ്പോഴും തന്റെ വാക്കിനെ കാക്കുന്നു. അവൻ ചരിത്രം രചിക്കുകയായിരുന്നു. ഒരു ദിവസത്തിലുണ്ടായ ആകർഷണം എന്തായിരുന്നു? മരുഭൂമിയുടെ പിൻവശത്തായി ഒരു അസാധാരണ കാര്യം സംഭവിച്ചു. അതൊരു കുറ്റിച്ചെടിയിൽ തീപിടിച്ചതായിരുന്നു. ഓടിപ്പോയിരുന്ന ഒരു പ്രവാചകൻ അവിടെ വനാന്തരത്തിൽ നിന്നിരുന്നു. അവനൊരു മുഴക്കവും കേട്ടില്ല, അവൻ ശബ്ദം ഒന്നും തന്നെ കേട്ടില്ല. എന്നാൽ മലയുടെ മുകളിൽ അവൻ അസാധാരണ കാര്യം നോക്കിക്കണ്ടു. ദൈവം അവന്റെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. അത് ഇന്നത്തെ പോലെ തന്നെയാകുന്നു. തന്റെ പ്രവാചകനായ അബ്രഹാമിനോടുള്ള അവന്റെ വചനത്തെ നിറവേറ്റാൻ ദൈവം തയ്യാറെടുക്കുകയായിരുന്നു. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ഒരു ദേശത്ത് 400 വർഷം പരദേശികളായി പാർക്കും. ഞാൻ അവരെ എന്റെ ബലമുള്ള ഭുജം കൊണ്ട് പുറപ്പെടുവിക്കും. വിശ്വസിക്കുന്ന എല്ലാവർക്കും സുരക്ഷയുടെ സ്ഥാനമായി അവനൊരു പെട്ടകം തയ്യാറാക്കിയതുപോലെ അവനാ ജോലിക്കായി ഒരു മനുഷ്യനെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു. ദൈവം ഈ കുറ്റിച്ചെടിയിൽ തീ കത്തിച്ചപ്പോൾ ഈ ആട് മേയ്ക്കുന്നവനായ മോശ പറഞ്ഞു, ഈ വിചിത്രമായ കാര്യത്തിന്റെ അർത്ഥമെന്താണെന്ന് നോക്കാനായി ഞാൻ അല്പം വശത്തേക്ക് തിരിഞ്ഞു നോക്കും. അങ്ങനെ മോശയെ അവന് കുറ്റിച്ചെടുക്കൽ കിട്ടിയപ്പോൾ അവൻ അവനോട് സംസാരിച്ചു. പിന്നെ ഈ ആടുമേപ്പൻ ഒരു വടി നിലത്തെറിയുകയും അത് സർപ്പമായി മാറുകയും ചെയ്തപ്പോൾ പീലാത്തോസിന്റെ അരമനയിലെ ആകർഷണമെന്തായിരുന്നു? ദൈവം തന്റെ വാഗ്ദാനം മോശയിൽ നിറവേറ്റുകയായിരുന്നു. ഫെറവോന്റെ കുതിരകളെല്ലാം ആശ്ചര്യപരവശരായി നിൽക്കുമ്പോൾ ചാവുകടലിലെ ആകർഷണമെന്തായിരുന്നു? ആകാശങ്ങളിൽ നിന്നും ഒരു കാറ്റ് വന്ന് ചെങ്കടലിന് ഇടത്തേക്കും വലത്തേക്കും വേർതിരിച്ചു. അപ്പോൾ ആ പാവം പിടിച്ച അടിമകളുടെ കൂട്ടർ ദൈവത്തിന്റെ കർത്തവ്യത്തിൽ നടന്നുകൊണ്ട് ആ ഉണങ്ങിയ നിലത്തുകൂടെ മറുകരയിലേക്ക് പോയില്ലേ? എന്തായിരുന്നു അത്? ദൈവം തന്റെ വചനത്തെ കാക്കുന്നതാണ്. ആ നിർജീവത്വം ദൂരമായിട്ട് ജീവനുള്ള ഒരു ജനം മറുകരയിലേക്ക് പോയി. ആത്മീയമായി മരിച്ചിരുന്ന ജനങ്ങൾ അതിനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ട് മുങ്ങിപ്പോയി. ദൈവം പ്രവചനത്തെ നിറവേറ്റിക്കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. ചാവുകടലിലെ ആകർഷണം അതായിരുന്നു. അതിന് 2 ദിവസം കഴിഞ്ഞ് സീനായി മലയിലുണ്ടായ ആകർഷണം എന്തായിരുന്നു? സകല ജനങ്ങളോടും അവരുടെ ഭാര്യമടുക്കൽ പോകരുതെന്ന് കൽപ്പിച്ച ശേഷം അവരുടെ വസ്ത്രങ്ങൾ അലക്കി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് മലയ്ക്ക് ചുറ്റിനും കൂടി വരാൻ കൽപ്പിച്ചു. അവിടെ മോശെ എന്നു പേരോടുകൂടി ഒരു മനുഷ്യൻ പറഞ്ഞു, അവൻ അഗ്നിസ്തംഭത്തിൽ ദൈവത്തെ സന്ധിച്ചിരുന്നു എന്നോ? ദൈവം മോശയോട് പറഞ്ഞിരുന്നു, ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി വരാൻ പോകുന്നു. ഞാൻ ആരാണെന്നും ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന എന്താണെന്നും തീർച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ ദൈവം ഞാനാണെന്ന് അവർ കാണിച്ചു കൊടുക്കാൻ പോകുന്നു. ആകർഷണം അതായിരുന്നു. ദൈവം തന്റെ വചനത്തെ നിറവേറ്റുന്നു. ചരിത്രത്തിലെ ഒരു ദിവസത്തിൽ ദൈവത്തെ മറന്നുകളഞ്ഞിരുന്ന ഒരു രാജ്യത്തിലുണ്ടായ ആകർഷണം എന്തായിരുന്നു? അവിടെ ജനങ്ങൾ ആചാരപരമായും ഉദാസീനന്മാരായും തീർന്നിരുന്നു. അവിടെ പുരോഹിതന്മാരെല്ലാം നൂതന പ്രവണതയ്ക്കൊപ്പം പോയിരുന്നു. പുരോഹിതന്മാരുടെ ഇഷ്ടപ്രകാരമാണോ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നത്? മാത്രമല്ല, ആ ദിവസത്തിൽ സാധാരണ എന്ന പോലെ മതഭ്രാന്തൻ എന്നവർ കരുതിയിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ സ്ത്രീകൾ പാന്റ് ധരിക്കുന്നതിനെയും അങ്ങനെയുള്ള എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞിരുന്നു. അവൻ ഒരുവിധത്തിലെ വിചിത്ര വ്യക്തിയായിരുന്നു. ഈ വൃദ്ധനായ മനുഷ്യൻ ഇറങ്ങി വന്ന രാജാവിനോട് പറഞ്ഞു, മഞ്ഞു വീഴില്ല, ഞാനത് വീഴാൻ പറയുവോളം വീഴില്ല. പിന്നീട് നാം കാണുന്നത് പിന്നെ അവൻ അതിൽ നിന്നും ഓടിപ്പോയിട്ട് സ്വയം ഒളിച്ചു കളഞ്ഞു. അവൻ വനാന്തരത്തിലെവിടെയോ പോയി ഒളിച്ചിരുന്നു. അവൻ വിശന്ന് മരിച്ചു നശിച്ചു പോയിരിക്കും എന്നാണ് ആ സമാജം വിചാരിച്ചത്. എന്നാൽ അവൻ നന്നായി കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അവൻ അവിടെ ആയിരുന്നിട്ട് താഴേക്കിറങ്ങിയെന്ന് പറയുന്നു, എനിക്ക് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾക്കത് ഇതുവരെയും ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മലയുടെ മുകളിലേക്ക് പോയി ദൈവം ആരാണെന്ന് തെളിയിക്കാം. കാരണം അവന് കർത്താവിൽ നിന്നും മറ്റൊരു ദർശനം ലഭിച്ചിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങളൊരു ഒരു ബലിപീഠം തിരഞ്ഞെടുത്ത് അതിനെ തയ്യാറാക്കൂ, പിന്നെ പിന്നെ കാളകളെയും തിരഞ്ഞെടുത്തു അവയെ കൊല്ലുക. ഞാനും കർത്താവിനായി ഒരു ബലിപീഠം പണിയും, ഞാനും എന്റെ കാളയെ അതിന്മേൽ വയ്ക്കും, നമ്മൾ രണ്ടുപേരും ബലിയർപ്പിക്കും. ദൈവം ഉത്തരം തരുന്ന ദൈവം തന്നെയായിരിക്കട്ടെ. കർത്താവ് അവനോടത് പറയാതിരുന്നു എങ്കിൽ അവൻ അത് ഒരു വിധത്തിലും ചെയ്യില്ലായിരുന്നു. അവൻ അത് പിന്നീട് പറഞ്ഞു, കർത്താവേ, ഞാനിത് എല്ലാം ചെയ്തത് ഇതെല്ലാം നിന്റെ കൽപ്പനയാലാകുന്നു. എന്നാൽ ആകർഷണം എന്തായിരുന്നു? ആ മലയുടെ മുകളിൽ നിൽക്കാൻ 400 പ്രവാചകന്മാരെ കിട്ടിയിരുന്നു. അവിടെ മോഡൽ രാജാവ് തന്റെ രഥത്തിൽ സകല ആയുധവാഹകന്മാരാൽ ചുറ്റപ്പെടുന്നിരുന്നു. ഈ പ്രായമേറിയ രോമം നിറഞ്ഞ മുഖത്ത് നോക്കിയാൽ കാഴ്ചയ്ക്ക് തീർച്ചയില്ലാത്തൊരു മനുഷ്യൻ കഷണ്ടി തല അവന്റെ മുഖത്തുകൂടി മുടി തൂങ്ങിക്കിടക്കുന്നു. ഒരു തുണ്ട് ആട്ടിൻതോൽ അവന് ചുറ്റും ചുറ്റിയിട്ട് അവന്റെ ശരീരമാസകലം രോമം നിറഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ കുപ്പി എണ്ണയും അവന്റെ മറ്റേ കയ്യിൽ ഒരു വടിയും പിടിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു. ഞാൻ വീഴാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞു പോലും വീഴില്ല, അത്രയും പറഞ്ഞിട്ട് 3.5 കഴിഞ്ഞിരിക്കുന്നു. അവർ സംസാരിച്ചിരുന്ന അത്തരത്തിലെ നല്ലതും മോശവുമായ കാര്യങ്ങൾ മറ്റുമായിരുന്നിട്ട് ദൈവത്തിന്റെ സ്ഥാനമെടുക്കുകയായിരുന്നു. സകല ജനങ്ങളെയും അവിടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ അതാ ആ വൃദ്ധനായ മതഭ്രാന്തൻ മലയുടെ മുകളിൽ നിൽക്കുന്നു. ആ ആകർഷണം എന്തായിരുന്നു? അത് ദൈവം തന്റെ പ്രവാചകൻ ശരിയാണെന്ന് സമർത്ഥിക്കാൻ പോകുന്നതായിരുന്നു. അത് ദൈവം പ്രവചനം നിവർത്തിക്കുന്നതായിരുന്നു. വചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവം ചരിത്രവും കൂടെ സൃഷ്ടിക്കുന്നു. അത് കഴിഞ്ഞ 100 ശേഷം അതേ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വനാന്തരത്തിന് പുറപ്പെട്ടു വന്നിരുന്നു. അവന്റെ പിതാവ് ഒരു പുരോഹിതന്റെ നിരയിൽപ്പെട്ട ഒരു സംഘടനയായിരുന്നു എങ്കിലും അവൻ ഒരു സംഘടനയുമായി ബന്ധം പുലർത്തിയിരുന്നില്ല. എന്നാൽ അവൻ വനാന്തരത്തിൽ നിന്ന് വന്നു. അവന് ചുറ്റും ഒരു ആട്ടിൻതോൽ ചുറ്റിയിരുന്നു. അവന്റെ മുഖം മുഴുവനും മുടിയുണ്ടായിരുന്നു. അത് തവിട്ട് നിറത്തിന് പകരം കറുത്ത നിറമുള്ളതായിരുന്നു. മുഴുവൻ ഇസ്രായേലിനെയും യഹൂദയെയും ആകർഷിക്കത്തക്കവണ്ണം ഈ മനുഷ്യന്റെ ആകർഷകത്വം എന്തായിരുന്നു? അവരിൽ ചിലർ പോയിട്ട് പറഞ്ഞു, അവിടെ അതാ ഒരു കാട്ടുമനുഷ്യൻ നിൽക്കുന്നു, അവൻ ജനങ്ങളെ വെള്ളത്തിൽ മുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർ ജിജ്ഞാസരായിട്ട് പറയുന്നു, അത് ആ മശിഹയായിരിക്കും. അവരിലൊരാൾ പറഞ്ഞു, ഇത് പ്രവാചകന്മാരിൽപ്പെട്ട ഒരുവനായിരിക്കും. എന്ത് ചിന്തിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ അതെന്തായിരുന്നു? അത് ദൈവം യെശയ്യാവ് 40 നിറവേറ്റുന്നതായിരുന്നു. അവിടെ അവൻ പറഞ്ഞു, ഇതാ അവസാന നാൾക്കളിൽ അവൻ എന്തു ചെയ്യും, അവന്റെ ദാസനെ അവൻ എങ്ങനെ അയക്കുമെന്നും അവൻ എന്തു ചെയ്യും എന്നുള്ളതായിരുന്നു. പിന്നെ കുറച്ചാഴ്ചകൾ കഴിഞ്ഞിട്ട് നാം കാണുന്നത് ആ മനുഷ്യൻ തന്റെ സന്ദേശത്തെക്കുറിച്ച് അത്രയേറെ സുനിശ്ചിതമായിരുന്നിട്ട് ഇങ്ങനെ അവൻ പറഞ്ഞു, ഒരുവൻ നിങ്ങളുടെ നിൽക്കുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നത് പോലെ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഒരു ദിവസം ഒരു സാധാരണ ചെറുപ്പക്കാരൻ ഏകദേശം 30 പ്രായം വരും താഴേക്ക് നടന്നു വന്ന് സ്നാനമേറ്റു. ഈ മനുഷ്യൻ വന്നപ്പോൾ പ്രവാചകനാൽ അവിടെ അത്തരത്തിലെ ഒരു ആകർഷണം ഉണ്ടാക്കപ്പെട്ടിട്ട് ആ പ്രവാചകൻ അന്ന് പതിവില്ലാതെ പെരുമാറി. ആ പ്രവാചകന്റെ ചേഷ്ടയെ ശ്രദ്ധിക്കാതിരിക്കാൻ അവിടെ കൂടി വന്നവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവൻ നദിക്കപ്പുറത്തുള്ള പുരോഹിതന്മാരുമായി വാദപ്രതിവാദം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഈ ബലിപീഠം ദൈവം പണിതിരിക്കുന്നു, ഇത് ചെയ്യാനായി ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പ്രവാചകൻ മോശയാണ്, ഞങ്ങൾ മോശയെ വിശ്വസിക്കുന്നു, ബലി അർപ്പിക്കുന്നത് ഞങ്ങളിൽ നിന്നും ഒരിക്കലും എടുത്തു മാറ്റാനാവില്ല. യോഹന്നാൻ തിരികെ ഉത്തരം പറയുന്നതിന് കേൾക്കാൻ കഴിയുന്നു. പറഞ്ഞു, ദാനിയേൽ പ്രവാചകൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? നിരന്തര ഹോമയാകം എടുത്തു കളഞ്ഞ് ഇടിച്ചു കളഞ്ഞതല്ലേ? ആ മണിക്കൂറെത്തിയിരിക്കുന്നു. യെശയ്യാവിന് 40 അധ്യായത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വായിച്ചിട്ടില്ലേ? കർത്താവിന് വഴിയൊരുക്കുവൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമില്ലേ? എന്നെ കുറിച്ച് 2 പ്രവചനങ്ങളുണ്ട്. മറ്റൊരു കാര്യം, 400 മുമ്പുണ്ടായിരുന്ന നമ്മുടെ പ്രവാചകനായ മലാഖിയെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? അവൻ 3 ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ട് പറയുന്നു, ഇതാ വഴിയൊരുക്കാൻ എനിക്ക് മുമ്പായി ഞാനുടെ ദൂതനെ അയക്കുന്നു. ഇത് ആ പ്രവചനം നിറവേറ്റുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രവചനം നിറവേറ്റുന്നതായിരുന്നു. ഏകദേശം ആ സമയമാകുമ്പോഴേക്കും പ്രവാചകൻ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇപ്പോൾ ആകർഷണം എന്താണ്? ഇത് ആ പ്രവാചകനിൽ നിന്നും അവന്റെ പ്രവചനത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു ശ്രദ്ധിക്കൂ. ഇവിടെ ഇതാ ഒരു സാധാരണ മനുഷ്യൻ, ആരാലും അറിയപ്പെടാത്തവൻ, ഒരു തച്ചന്റെ മകൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ മഹാൻ പ്രവാചകനായിരുന്ന യോഹന്നാൻ പറഞ്ഞു, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കുവാൻ ആവശ്യം, ഇന്ന് നീ എന്റെ അടുക്കൽ വരുന്നതിന്. അവൻ പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, ഒരു പ്രവാചകനും വചനവുമായിരിക്കെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അങ്ങനെ ബലിയർപ്പിക്കപ്പെടും മുമ്പ് കഴുകിയിരിക്കണം എന്നവൻ മനസ്സിലാക്കിയിട്ട് അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ഇപ്പോൾ അവൻ വെള്ളത്തു നിന്നും കരയ്ക്ക് കയറിയപ്പോൾ അവിടെ മറ്റൊരാകർഷണമുണ്ടായി. അവന്റെ സമയത്തെയും കാലത്തെയും വിളിച്ചറിയിക്കുന്നതിൽ ഈ പ്രവാചകൻ വളരെ വിശ്വസ്തനായിരുന്നു. അവൻ മുകളിലേക്ക് നോക്കി സ്വർഗം തുറന്നിരിക്കുന്നത് അവൻ കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങുന്നത് അവൻ കാണുകയും ഒരു ശബ്ദം ഇങ്ങനെ പറയുന്നതും കേട്ടു, ഇത് എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോർദാനിൽ ആകർഷിച്ചിരുന്ന ആകർഷണത്തെ ദൈവം ഒരു പ്രവാചകൻ സന്ദേശത്തെ സമർത്ഥിക്കുകയായിരുന്നു. ഒരു സഹോദരൻ കുറച്ചു മുമ്പ് പാടുകയോ അവൻ പാടാൻ സങ്കല്പിക്കുകയോ ചെയ്തിരുന്ന ദൂരത്തായൊരു മലയിൽ ഒരു പഴയ മുഷിഞ്ഞ കുരിശു നിൽക്കുന്നു. കാൽവരി മലയിലെ ആകർഷണം എന്തായിരുന്നു? മതാധിഷ്ഠിത ലോകം അവനെ കുറ്റം വിധിച്ച് റോമാ ഭരണകൂടം അവനെ കൊല്ലാൻ ശിക്ഷ വിധിച്ചു. ഇവിടെ ഇതാ അവൻ രണ്ട് കുറ്റവാളികളുടെ നടുവിൽ തൂങ്ങിക്കിടക്കുന്നു, വെള്ളത്തിനായി ദാഹിക്കുന്നു. അവന്റെ ശരീരത്തു നിന്നും രക്തം പ്രവഹിച്ചുകൊണ്ടിരുന്നു. അവൻ അവിടെ തൂങ്ങിക്കിടന്ന് നിലവിളിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മതാധിഷ്ഠരായ ജനങ്ങൾ അതിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. പഴയ നിയമത്തിൽ ആ സമയത്ത് നിറവേറാനിരുന്ന വചനം അവിടെ വച്ച് നിറവേറുകയായിരുന്നു എന്ന് വളരെ കുറച്ചുപേരെ അറിഞ്ഞിരുന്നുള്ളൂ. ദാവീദ് തന്നെ സ്വയം എഴുതിയിരിക്കുന്നു, പ്രവൃത്തി സകല പ്രവാചകന്മാരും വീഴുന്നത് പോലെ ആത്മാവിലായിട്ട് അത് അവനായിരുന്നു എന്ന പോലെ അവൻ പെരുമാറി. സങ്കീർത്തനം 22 ദാവീദ് കരയുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ദാവീദ് അത് അവനായിരുന്നു എന്ന പോലെ പറയുന്നു. അത് ദാവീദായിരുന്നില്ല, അത് ക്രിസ്തു ദാവീദിൽ ആയിരുന്നതായിരുന്നു. ഇവിടെ സകല പ്രവാചകന്മാരിലൂടെയും അരുളി ചെയ്തിരുന്ന പ്രവചനമായിരുന്നിട്ട് കാൽവരി മലയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാൽവരി മലയിലെ ആകർഷണം എന്താണ്? ദൈവം തന്റെ വചനം നിറവേറ്റുന്നതായിരുന്നു. പെന്തക്കോസ് നാളിൽ ഒരു മലമേൽ മറ്റൊരാകർഷണമുണ്ടായി. സകല മതഭ്രാന്തന്മാരെയും അവർ നശിപ്പിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് മതാധിഷ്ഠിതമായ ഉത്സവത്തിൽ അവരെല്ലാം അവിടെ കൂടി വന്നു. 10 ദിവസമായി അവരിൽ നിന്നും അവർ ഒന്നും കേട്ടിരുന്നില്ല. പെട്ടെന്നൊരു തേനീച്ചക്കൂട് പോലെ അവരുടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പുറപ്പെട്ടു വന്നു, നേരെ തെരുവിലേക്ക് ആർപ്പിട്ടും നിലവിളിച്ചും കൊണ്ടുവന്നു. എന്താണിത്? ഇത് അർത്ഥമാക്കുന്ന എന്താണ്? ഈ മനുഷ്യന്മാരെല്ലാം മദ്യപിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ഒരു പ്രവാചകൻ ചെയ്തിരിക്കേണ്ട നിർദ്ദേശമനുസരിച്ച് ഒരു പ്രവാചകൻ അവരുടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ, യഹൂദ്യയിലും യെരൂശലേമിലും പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കൂ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇത് പ്രവാചകനായ യോബയിലൂടെ കർത്താവ് അരുളി ചേർന്നു അത്രേ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന് അരുളി ചെയ്തിരുന്നതാകുന്നു. അതായിരുന്നു ആകർഷണം. സമാധാന പ്രഭുവിനെ ക്രൂശിക്കുകയും മറ്റും ചെയ്തിട്ടും പരിശുദ്ധാത്മ വരുന്നു എന്ന വാഗ്ദത്തം കാണാൻ മതാധിഷ്ഠായ ജനത്തിന് കഴിഞ്ഞിരുന്നില്ല. ആകർഷണം ഇതാരാണ്? ഇത് അർത്ഥമാക്കുന്ന എന്താണ്? ആ ജനങ്ങൾക്ക് സംഭവിച്ചതെന്താണ്? ഓ എന്റെ, അത് ഇന്നും അപ്രകാരം തന്നെയാകുന്നു. അതിന് നാം ഈ മണിക്കൂറിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊന്നും വളരെയേറെ നാം വിട്ടുകളയും. അതേ കാര്യം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. ആ കോലാഹലമെല്ലാം എന്താണ്? തെരുവിന്റെ താഴേക്കും മേലേക്കും നോക്കുമ്പോൾ മിച്ചിഗാനിൽ നിന്നും ഫ്ലോറിഡ വരെയും മെയ്നയിൽ നിന്ന് കാലിഫോർണിയ വരെയും കാറുകൾ കാണാനാകുന്നു. ഇന്ന് രാവിലെ നേരം ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അതേ കൃത്യം ഉച്ചയ്ക്ക് ഞങ്ങൾ തെരുവിലേക്ക് പോയി. ഞാനും ഭാര്യയും കാറുകളിലെ നമ്പർ പ്ലേറ്റുകളിലേക്ക് നോക്കി. അവിടെ വെച്ചാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഇത് അർത്ഥമാക്കുന്നത് എന്താണ്? ഞാനത് പറഞ്ഞതുപോലെ തന്നെ ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, അണി സുവിശേഷ വയലിലേക്ക് പോയി ദൈവം ചെയ്യാനായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് ഭൂമിയിൽ എനിക്ക് പ്രിയമായിരുന്ന സകലത ഉപേക്ഷിച്ചു എനിക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞ് രാത്രി നീ ഓർക്കുന്നു. നീ ആ പാട്ടുപാടി, ഓ അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്നു, അവർ ഭൂമിയുടെ അറുതികളിൽ നിന്നും വരുന്നു, അവന്റെ അതിഥികളായി രാജാവിനോടൊപ്പം വിരുന്നുണ്ടാൻ. ഈ പരദേശികൾ എത്ര ഭാഗ്യശാലികൾ, അവന്റെ ശോഭിക്കുന്ന മുഖം ദർശിപ്പാൻ ദിവ്യ സ്നേഹത്താൽ ജ്വലിക്കുന്നു. അവന്റെ കൃപയുടെ അനുഗ്രഹീത പങ്കുകാരായി അവന്റെ കിരീടത്തിലെ മുത്തുപോലെ തിളങ്ങുവാൻ, അതാണ് ആകർഷണം. മുൻകുരയ്ക്കപ്പെട്ട വിത്തിന് അതിനെ അനുഗമിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. അത് നമുക്ക് ജീവനേക്കാൾ അധികമാകുന്നു. ഞങ്ങളുടെ ജീവനെടുത്തേക്കാം, എന്നാൽ നീ അതെടുക്കില്ല. ആകർഷണം എന്താണ്? എപ്പോഴത്തെയും പോലെ ദൈവം തന്റെ വചനത്തെ പൂർത്തീകരിക്കുന്നു. പ്രവാചകനായ സഖര്യാവിന്റെ വചനത്തെ വീണ്ടും പൂർത്തീകരിക്കുന്നതാകുന്നു. അല്പസമയത്തിന് മുമ്പ് ഞാൻ വായിച്ച വചനം, യേശു സവാരി ചെയ്തുകൊണ്ട് മന്ദിരത്തിലേക്ക് കടക്കുമ്പോൾ, അതല്ല ഒരു ചെറിയ വെളുത്ത കഴുതടമേലിരുന്നു കൊണ്ട് യെരുശലേമിലേക്ക് കടക്കുമ്പോൾ, സഖര്യാവ് പറഞ്ഞിരുന്ന ആ പ്രവചനം നിറവേറി. അതിവിടെയാണ്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. യെരുശലേമിൽ മതാധിഷ്ഠിതമായ മുഖ്യ കാര്യാലയത്തിലുണ്ടായ ആകർഷണം അതായിരുന്നു. ഇപ്പോൾ അവസാന ദിവസത്തിൽ സംഭവിക്കുന്നത് നാം കാണുന്നു. വീണ്ടും നമുക്ക് സെഖര്യാവിന്റെ കുറച്ച് പേജുകൾ കൂടെ മറിച്ചുകൊണ്ട് അതിനെപ്പറ്റി അവനിവിടെ എന്തു പറഞ്ഞിരിക്കുന്നു നോക്കാം. പിന്നെ അവസാന നാളുകൾക്കായി എന്തു പറഞ്ഞിരിക്കുന്നു നമുക്ക് തിരിച്ചു നോക്കാം. അത് കാലത്തിന്റെ മധ്യഭാഗത്തായിരുന്നു. നമുക്ക് അവസാന കാലത്തിലേക്ക് തിരിച്ചു നോക്കാം. സെഖര്യാവിന്റെ 14 അധ്യായത്തിലേക്ക് തിരിക്കാം. 4 വാക്യം തുടങ്ങാം, കേൾക്കൂ. ഏകദേശം 9 വാക്യങ്ങൾ തിരുവെഴുത്തിന് കുറച്ചു ഭാഗം 4 മുതൽ 9 വരെ വായിക്കാൻ പോവുകയാണ്. നന്നേ ശ്രദ്ധിക്കൂ. അവസാന ദിവസങ്ങളിൽ അവന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നന്നേ കേൾക്കൂ. ഇത് കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു എന്നതാകുന്നു. ഇത് സെഖര്യാവ് 14 തിരുവെഴുത്തുകളാകുന്നു. ഓർക്കൂ, സെഖര്യാവ് 9 അതെന്ത് പറയുന്നു? അവർ അത് തിരിച്ചറിഞ്ഞില്ല. ഇപ്പോൾ അത് ഇന്നേക്ക് എന്ത് പറയുന്നു? സെഖര്യാവ് 14 അവന്റെ വരവിനെ കുറിച്ച് പറയുന്നു. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിയുമേൽ നിൽക്കും. അത് യെരുശലേമിൽ നിന്നും കിഴക്ക് ദിശയിലാണ്. ഒലീവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരുന്നു. മലയുടെ പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. തെക്കോട്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. കാരണം മലകളുടെ താഴ്വര അസൽ വരെ എത്തുന്നതുകൊണ്ട് യഹൂദ രാജാവായ ഉസ്സിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. മറ്റൊരു ഭൂമികുലുക്കം ഭൂമിയെ തുറന്നു വേർപിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു തിരുവെഴുത്തിനെ നോക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 5 വാക്യത്തിൽ ശ്രദ്ധിക്കൂ. പ്രായോഗികമായും ഒരു ഭൂമികുലുക്കത്തിന്റെ കാരണത്താൽ സീനായി മല പിളരുമെന്ന് അറിയാനാകുന്നു. ഇത് യെശയ്യാവിന്റെ 29:6 വെളിപ്പാടിന്റെ 16:9 തീർച്ചപ്പെടുത്തിയുമിരിക്കുന്നു. കൃത്യമായും എന്താണത്? അവന്റെ ആദ്യ വരവനെ പറ്റി പറഞ്ഞിരുന്ന അതേ പ്രവാചകൻ തന്നെ അവന്റെ 2 വരവനെയും കാണുന്നു. ശ്രദ്ധിക്കൂ, ഭൂമികുലുക്കമുണ്ടായ നാൾക്കൾ എന്ന പോലെ തന്നെ ഭൂമികുലുക്കങ്ങൾ എന്തു ചെയ്യുന്നു കാണുന്നു? അവയെക്കുറിച്ചുള്ള മുൻകൂട്ടി പറച്ചിലുകൾ കണ്ടോ? നിങ്ങളുടെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ അത് സംഭവിക്കും. ഹാലലൂയ. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. യഹോ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല. എന്നാൽ അത് സംഭവിക്കുന്ന സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ഓ ദൈവമേ,
ഇറ്റ് ഷാൾ ബി ലൈറ്റ് അബൌട്ട് ദി ഈവനിംഗ് ടൈം.
സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അതേ പ്രവാചകൻ തന്നെ പറയുന്നു, ജനങ്ങളോ അന്ധരായിരിക്കുന്നു. ആകർഷണം എന്താണ്? നമുക്ക് കുറച്ച് വാക്യങ്ങൾ കൂടെ വായിക്കാം. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമെന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. ആ ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. സുവിശേഷം പൊയ്ക്കൊണ്ടിരിക്കും. യഹൂദനും ജാതികൾക്കും രണ്ടു കൂട്ടർക്കും. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ശരിയാണ്, മഹത്വത്തിന്റെ വഴി തീർച്ചയായും കണ്ടെത്തും. ഇന്നത്തെ വെളിച്ചം ജലത്താലുള്ള വഴിയാണ്. യേശുവിന്റെ വിലപ്പെട്ട നാമത്തിൽ അടക്കപ്പെടുന്നു. ചെറുപ്പക്കാരും പ്രായമുള്ളവരുമായുള്ളവരെ, നിങ്ങളുടെ സകല പാപത്തെക്കുറിച്ചും പശ്ചാത്തപിപ്പിൻ. പരിശുദ്ധാത്മാവ് തീർച്ചയായും കടന്നുവരും. സന്ധ്യാസമയത്തെ വെളിച്ചം വന്നിരിക്കുന്നു. ദൈവവും ക്രിസ്തുവും ഒന്നാണ് എന്നതാണ് ആ സത്യം. നോക്കൂ, നാം എവിടെയായിരിക്കുന്നു? രാജ്യങ്ങളിൽ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, പ്രവാചകന്മാർ മുൻചൊന്ന അടയാളങ്ങൾ. അത് അവസാന കാലത്തിൽ ജാതികൾക്കുണ്ടാകുന്ന ഭൂമി കുലുക്കമാണ്. ഭാരം ചുമത്തപ്പെട്ട് അതിവേദനയാൽ ജാതികളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഓ ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരികെ വരുവിൻ. പുറത്തെറിയപ്പെട്ടവരായ നിങ്ങൾ ഈ പെട്ടകങ്ങളെ ഒരു പുതിയ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകും. മരണം നിങ്ങളെ ആഞ്ഞടിക്കും മുമ്പ് അവിടെ നിന്നും പുറപ്പെട്ടു വരിക. ദൈവം അത് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അത് അങ്ങനെ തന്നെയായിത്തീരും. നമുക്ക് പഴയ നിയമത്തിലെ മറ്റൊരു തിരുവചനത്തിലേക്ക് തിരിക്കാം. മലാഖി നാലാം അധ്യായം, നാലാം അധ്യായത്തിൽ നിന്നും കുറച്ച് വായിക്കാം. ചൂട പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ഇപ്പോൾ ഇത് അതല്ല, ആദ്യത്തെ വരവ് അത് മലാഖി മൂന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ അടുത്ത വരവാണ്. ഇവിടെ ഡോക്ടർ സ്കോഫീൽഡും ഞാൻ അദ്ദേഹത്തിന്റെ അടിക്കുറിപ്പുകളുമായി യോജിക്കുന്നില്ല എന്നത് തീർച്ചയാണ്. എന്നാൽ അദ്ദേഹത്തിന് അതിവിടെ പങ്ക്തിയായി കിട്ടിയിരിക്കുന്നു. മലാഖി മൂന്നിലെ യോഹന്നാന്റെ ചുമതലയും പിന്നെ ക്രിസ്തുവിൻ രണ്ടാം വരവിന് മുന്നോടിയായ ഏലിയാവിന്റെ വരവും ശരിയാണ്. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ പിന്നെ നിത്യനരകം എവിടെയാണ്? എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, നീതിസൂര്യൻ തന്റെ ചിലകൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തുനിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുന്ന ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിന് കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങളവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായ പ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. ഇവിടെയാണ് ഏലിയാവിന്റെ വരവ്. ഇതാ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കുന്നു. പഴയ നിയമത്തിന്റെ അവസാനം അവസാനിപ്പിക്കുന്ന തിരുവഴുത്ത്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഇപ്പോൾ അത് യോഹന്നാനായിരിക്കില്ല. അല്ല, നോക്കൂ, ലോകം കത്തിയെരിയിക്കയോ നീതിമാന്മാർ ദുഷ്ടന്മാരുടെ വെണ്ണീർമലെ നടക്കുകയോ ചെയ്തില്ല. കാണുന്നോ? ഇല്ല, ഇല്ല. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവനപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. പരിശുദ്ധാത്മാവിന് കൃത്യത ശ്രദ്ധിക്കൂ, അത് ആ രണ്ട് വരവുകളെയും കൂട്ടിക്കുഴയ്ക്കുന്നില്ല. മലാഖി മൂന്ന് പറയുന്നു, ഇതാ ഞാൻ എന്റെ ദൂതനെ എനിക്ക് മുമ്പായിക്കുന്നു. യോഹന്നാനെ കുറിച്ച് യേശു ചോദിക്കുന്നത്, അവൻ പറഞ്ഞു, നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് മുമ്പായി ഞാൻ എന്റെ പ്രവാചകനെ അയക്കുന്നു എന്ന് പറഞ്ഞിരുന്നവൻ ഇവൻ തന്നെ. വരുവാനുണ്ടായിരുന്ന ഏലിയാവ് ഇവൻ തന്നെ. മലാഖി മൂന്ന് ശ്രദ്ധിക്കൂ, തിരുവഴുത്ത് വളരെ സ്പഷ്ടമായി അത് നൽകുന്നു. ഇത് എന്താണ്? ശ്രദ്ധിക്കൂ, അത് കാണിക്കാനായി അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാകുന്നു. ഓർക്കൂ, തിരുവഴുത്തിന്റെ മധ്യേ യേശു അല്പമൊന്നു നിർത്തി. കാരണം അപ്പോൾ അതിന്റെ ഒരു ഭാഗം നിവൃത്തിയായി, ശേഷിക്കുന്ന ഭാഗം രണ്ടാം വരവിലായിരിക്കില്ലേ. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും പിന്നെ നിർത്തി. അവന്റെ രണ്ടാം വരവിലെ ജാതികളുടെ മേൽ ന്യായവിധി കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞില്ല. ശ്രദ്ധിക്കൂ, ഈ തിരുവെഴുത്ത് ഇവിടെ ഇതിന് സമാന്തരമാകുന്നു. അവൻ ഏലിയാവ് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിക്കും. ഇപ്പോൾ മലാഖി നാലിനെ പറ്റി പറയുന്നതാണ്. മലാഖി മൂന്നുമായി കൂട്ടിക്കുഴച്ചു കളയരുത്. യോഹന്നാൻ ഏലിയാവായി ക്രിസ്തുവിന്റെ ആദ്യവരെ മുന്നോടിയായി വന്ന് പണ്ടത്തെ ഗോത്രപിതാക്കന്മാരുടെ ഹൃദയത്തെ പുതിയ സന്ദേശത്തിലേക്ക്, മക്കളുടെ സന്ദേശത്തിലേക്ക് തിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക്. അവന്റെ രണ്ടാമത്തെ വരവിൽ അവസാന ദിവസങ്ങളിൽ അവൻ വീണ്ടും അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരിക്കും. എത്ര കൃത്യമായി തിരുവെഴുത്ത് ക്രമപ്പെടുത്തിയിരിക്കുന്നു കാണുന്നോ? അത് പഴയ നിയമത്തിന്റെ അവസാനത്താകുന്നു. ഇപ്പോൾ സന്ധ്യാസമയത്ത് വെളിച്ചമാകുമെന്ന് നമുക്കറിയാം. എന്താണത്? അത് മുകളിലാണ്, ട്രീ ടോപ്പ് മലയിൽ. ഇന്നു രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നാം സംഘടനാ സഭയിലൂടെ കടന്നു വന്നു. ഇന്നു രാവിലെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഓറഞ്ച് മരം പോലെയല്ല, എന്നാൽ ആരംഭത്തിലായിരുന്നത് പോലെ അല്ലാത്ത മുന്തിരിപ്പഴവും നാരങ്ങയും മറ്റുള്ളവയും നമുക്ക് കിട്ടി. എന്നാൽ പിന്നീട് ഇത് വിട്ടുകളയരുത്, ഇവിടെ അത് വരുന്നു. എന്നാൽ സകല സംഘടനാ സഭകളും തളർന്നുപോയപ്പോൾ അവർക്ക് ആരംഭം മുതലേ ഒരു വെളിച്ചവും ഉണ്ടായിരുന്നില്ല. പകലെന്നോ രാത്രിയെന്നോ പറയാനാകാത്ത ഒരു ദിവസം വരും. അവർ ചെയ്യുന്ന എന്താണ്? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരു ഓറഞ്ച് മരത്തിൽ ഒരു നാരങ്ങ എന്തു ചെയ്യുന്നു? ഓറഞ്ചിന്റെ മൂലജീവൻ എടുത്തിട്ട് അതിലൂടെ കടന്നു വന്ന് അതൊരു നാരങ്ങയായി വഴിവിഴച്ചു പോകുന്നു. അതാണ് സംഘടനകൾ ദൈവത്തിന്റെ വചനത്തോട് ചെയ്തത്. അവരുടെ സമ്പ്രദായങ്ങളാൽ ദൈവവചനത്തെ പ്രഭാവമില്ലാതാക്കി തീർത്തു. അത് കർത്താവിന്റെ ആത്മാവ് അരുളു ചെയ്യുന്നു എന്നതാകുന്നു. അവർ ഓറഞ്ചല്ല, നാരങ്ങകളെയും മുന്തിരിപ്പഴങ്ങളെയും മറ്റു ഉൽപ്പാദിപ്പിച്ചു. എന്നാൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇന്നു രാത്രിയിലുള്ള നമ്മുടെ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവൻ തന്നെ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ദേശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ശ്രദ്ധിക്കൂ, അതേ പ്രവാചകൻ തന്നെ പറയുന്നു, വിളയാനുള്ള ഒരു സമയം വരും. സൂര്യനെ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് ഫലങ്ങളെ വിളയിക്കാനായിട്ടാണ്. അതിന് വിളയാനാകാത്ത എന്തുകൊണ്ടാണ്? വിളയാനായി അവിടെ ഫലങ്ങളും തന്നെ ഇല്ല. എന്നാൽ ജീവൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓറഞ്ചായി തീരാൻ അതൊരു മുന്തിരിപ്പഴത്തിലൂടെ കടന്നു വന്ന് അത് സംഘടനയായി തീർന്നത് കണ്ടു. അതൊരു മുന്തിരിപ്പഴമായിരുന്നു. അത് വീണ്ടും കടന്നുപോയി, അത് ആ സമയത്ത് ഒരു നാരങ്ങയായി പുറത്തു വന്നു. വീണ്ടും കടന്നുപോയി, അത് മറ്റൊന്നായി പരിണമിച്ചു. പിന്നെ ഏറ്റവും അവസാനം മരത്തിന്റെ ഏറ്റവും മേൽഭാഗത്ത് അതൊരു ടാഞ്ചലോ ആയി തീർന്നു. അത് പകുതി ഓറഞ്ചും പകുതി നാരങ്ങയും. ഒരു സങ്കരവർഗം, ഒരു വഴിവിഴച്ച വസ്തു. അതേ മരത്തിൽ തന്നെ ജീവിക്കുന്നു, ഒരു വഴിവിഴച്ചതിലേക്ക് വന്നു. ആ തൊണ്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുന്നത് പോലെ അതൊരു ഓറഞ്ച് പോലെ കാണപ്പെടുന്നു. എന്നാൽ അതല്ല. അവൾ സംഘടനയ്ക്കപ്പുറത്തേക്ക് വളരുമ്പോൾ വെളിച്ചമുണ്ടാകും. അവൾ സംഘടന അപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ അത് വീണ്ടും തടച്ചു വളരും. അവൾ ഭൂമിയിലേക്ക് പോയപ്പോൾ അവളിലുണ്ടായിരുന്നതുപോലെ തന്നെ വീണ്ടും ഓറഞ്ചുകളെ പുറപ്പെടുവിക്കും. പിന്നെ വെളിച്ചമുണ്ടാകും. ആകർഷണം എന്താണ്? ഈ സംഭവിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുന്നു. അത് സംഭവിക്കും എന്നതിന് പഴയ നിയമത്തിൽ രണ്ട് സാക്ഷികളുണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് യോഹന്നാൻ 14:12 യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. മാത്രമല്ല ലൂക്കോസ് 17:22-30 വരെ അവൻ പറയുന്നു, ലോത്തിന്റെ നാൾക്കിൽ എന്ന പോലെ സ്വതവും കത്തിയെറിയുന്നതിന് മുമ്പ് മനുഷ്യപുത്രന്റെ തിരികെ വരവിന്റെ ദിവസം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ എന്നതുപോലെയായിരിക്കും. ഓ തിരുവെഴുത്തുകളിലേക്ക് മാത്രം നോക്കുവിൻ. ആ മനുഷ്യപുത്രൻ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനങ്ങായി സംഘടനകൾക്കപ്പുറമായി വളർന്ന് വൃക്ഷത്തിന്റെ മേൽ വരെ വളർന്നിരിക്കുന്നു. യോഹന്നാൻ 14:15 അവൻ പറയുന്ന എന്താണ്? ഫലം പുറപ്പെടുവിക്കാത്ത എന്നിലെ ഓരോ ശാഖയും അതിനെ വെട്ടിയൊതുക്കി മുറിച്ച് തീയിലിട്ട് കത്തിക്കുന്നതാണ്. എന്നാൽ ഫലം പുറപ്പെടുവിക്കുന്ന ഓരോ ശാഖയും അതിനെ ചെത്തിവെടിപ്പാക്കുന്നു. ഓ, ഈ അവസാന കാലങ്ങളിൽ കഴുതയോടൊപ്പം വരുന്ന ആ ചെറിയ കൂട്ടർക്ക് ഒരു വാസ്തവമായ മുൻമഴയും പിൻമഴയും ഉണ്ടായിരിക്കും. താഴ്മയും എളിമയുമുള്ളവനായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ ഓശന്ന എന്ന സംഘടന ഒരു സംഘടനയും ആർപ്പെടില്ല. ഇന്നത്തെ കുഴപ്പമെന്താണ്? മലയിലെ ആകർഷണം എന്താണ്? വളരെ മുമ്പല്ലാതെ ഈ പുൽപ്പിട്ടിൽ നിൽക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ പറയപ്പെട്ടിരുന്നു. നിന്റെ വീട്ടിന്റെ ഗേറ്റിന് മുന്നിൽ അവർ ഒരു അതിരുകല്ല് നാട്ടാൻ പോകുന്നൊരു ദിവസം വരുന്നു. അവർ നിന്റെ ഗേറ്റ് മാറ്റും. അങ്ങനെ നീ അതുവഴി കടന്നു പോകുമ്പോൾ കോപിക്കരുത്. എന്റെ ഗേറ്റ് വലിച്ചിളക്കിയെടുത്ത് മലയുടെ വശത്തായിട്ടിരിക്കുന്നതോ ഞാൻ കണ്ടു. എന്റെ മുന്നിലായി ആ മല ഞാൻ കണ്ടു. ഏകദേശം എല്ലാം കുഴിച്ചു മാറ്റിയിരുന്നു. ഓടുകളും മറ്റും അവിടെ കിടന്നിരുന്നു. അതിനെല്ലാം എന്തോ ചിലത് ഇടിച്ചു ചതച്ചിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ റിക്കി അവിടേക്ക് ചെന്ന് ഗേറ്റ് വലിച്ച് പിഴുതെടുത്ത് അത് ചെയ്തു. ഞാൻ ചോദിച്ചു, നീ എന്നോട് പറയാത്തതെന്താണ്? അവൻ എന്നോട് മിടുക്കനാകാൻ നോക്കി. അതുകൊണ്ട് അവൻ എനിക്ക് ഇടിക്കണമായിരുന്നു. അതങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റിങ്ങിലായിരുന്നത് മുതൽ ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. എന്നാൽ നീ ഇത് മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ ഒരു പ്രാവശ്യം ശക്തിയായി പ്രഹരിച്ചു. ഞാൻ അവൻ ഇടിച്ചു വീഴ്ത്തിയിട്ട് അവനെ വീണ്ടും ഞാൻ എഴുന്നേൽപ്പിച്ചു. പിന്നെയും ഇടിച്ചു വീഴ്ത്തി. ഞാൻ അവനെ മൂന്ന് നാല് പ്രാവശ്യം പൊക്കിയെടുത്ത് പിന്നെ മലയുടെ അപ്പുറത്തായി തൂക്കിയെറിഞ്ഞു. പിന്നെ ഞാൻ അവിടേക്ക് പോയി. ഞാൻ പറഞ്ഞു, അത് ശരിയായില്ല. ഞാൻ അവനെ പൊക്കിയെടുത്ത് അവന്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് കോപിച്ചതല്ല, എന്നാൽ നിനക്ക് എന്നെ അങ്ങനെ എടുക്കാൻ പറ്റുന്ന നീ അറിയണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ തിരിഞ്ഞ് തിരികെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഗേറ്റിന് അടുത്തായി നിൽപ്പുണ്ടായിരുന്നു. പറഞ്ഞു, ഇപ്പോൾ ഇത് ഒഴിഞ്ഞു പോവുക. ആ അതിരുകല് നാട്ടിക്കഴിയുമ്പോൾ പടിഞ്ഞാറേക്ക് പൊയ്ക്കൊള്ളുക. എനിക്കെല്ലാമായിട്ട് ആവശ്യം ഈ പുസ്തകമാണ്. ഈ പുസ്തകം ഒരു നല്ല ഔഷധയോഗമാണ്. എന്റെ വിഷമതകൾക്ക് ചുറ്റുമുള്ള വഴികൾ കാണിക്കുന്നു. ആമേൻ. ആ പുസ്തകം വചനമാകുന്നു. വചനം ദൈവമാകുന്നു. നിങ്ങളുടെ വിഷമതകളെ ഒഴിഞ്ഞു പോകാൻ എന്തു ചെയ്യണം എന്നത് നിങ്ങളോട് പറഞ്ഞു തരും. 3 വർഷങ്ങൾക്ക് മുമ്പ് അതിരുകല്ല് നാട്ടാൻ പോകുന്നു എന്ന് ഞാൻ കേട്ടിട്ട് പട്ടണത്തിലെ അളവുകാരനായ എന്റെ ഒരു സ്നേഹിതൻ, അവൻ ഞാൻ താമസിക്കുന്ന അടുത്ത് താമസിക്കുന്നു, ഞാൻ അവിടേക്ക് പോയി ചോദിച്ചു, മഡ് കാര്യമെന്താണ്? ശ്രീമാൻ കിങ്സിന്റെ മകനാണ്, തനതായ സ്നേഹിതനാണ്. പറഞ്ഞു, ബില്ലി, അവർ ഈ വഴി വീതി കൂട്ടാൻ പോവുകയാണ്, നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരുപക്ഷേ അത് ആ പാലമായിരിക്കും. ഞാൻ സഹോദരൻ ഉടനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വസ്തുവിനെ സൂക്ഷിച്ചു കൊള്ളുക. ഒരുപക്ഷേ ആ പാലവും മറ്റോ ഇതുവഴി വരുന്നതായിരിക്കാം. ഇടുങ്ങിയ വഴികളെല്ലാം ഇടിച്ചു നിരത്തിയിട്ട് ചുടുകല്ലും പാറകളും മറ്റെല്ലാം എല്ലായിടത്തുമായിട്ടിരിക്കുന്നു. അങ്ങനെ അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ വസ്തുവിനെ സൂക്ഷിച്ചു കൊള്ളുക. പിന്നെ എന്നോട് ശ്രീമാൻ കിങ് അതുണ്ടാക്കാൻ പോകുന്നെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അകത്തുപോയി എന്റെ ഭാര്യ അവിടെ ഇരിക്കുകയായിരുന്നു. അവളോടത് പറഞ്ഞു, ഹണി, അതിനെപ്പറ്റി എന്തോ ചിലത് അവിടെ എഴുതിയിരിക്കുന്നു. ഇത് കർത്താവിപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാണ്. എവിടെയെങ്കിലും ഉണ്ടാകും. ഞാൻ അകത്തുപോയി എന്റെ ബുക്ക് എടുത്ത് അതിലേക്ക് നോക്കി. അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് സംഭവിക്കുമ്പോൾ 8 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ഞാൻ അതിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഹണി, ഇതാണ് ആ സമയം, നാം തികച്ചും പടിഞ്ഞാറേക്ക് പോകണം. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാവിലെ നേരം ഏകദേശം 10 മണിക്ക് മുറി നിൽക്കുകയായിരുന്നു. ഞാൻ ദൈവാത്മാവിലെ കടന്നു. ആ ചെറിയ പ്രാവൻ കൂട്ടം പറക്കുന്നു ഞാൻ കണ്ടു. വളരെ ചെറിയ പക്ഷികളെ പോലെ കാണപ്പെട്ടിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഒരു പിരമിഡിന്റെ ആകൃതിയിൽ 7 ദൂതന്മാർ വളരെ ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വരുന്നു ഞാൻ കണ്ടു. പറഞ്ഞു, പടിഞ്ഞാറേ തീരത്തേക്ക് ജൂസനിലേക്ക് പോയി 40 മൈൽ വടക്ക് കിഴക്കായിട്ടായിരിക്കുക. നീ നെരിപ്പോടിന്റെയോ അതോ അവർ ബുൾഹഡർ എന്ന് വിളിക്കുന്ന ബുള്ളിനെറ്റ് വിത്തുകളെ നിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ സഹോദരൻ ഫ്രഡ് സോത്മാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്നു രാവിലെ നേരം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി മറന്നുപോയിരുന്നു. ഞാൻ പറഞ്ഞു, ഭൂമി കുലുക്കം പോലെ ഒരു പൊട്ടിത്തിരിവുണ്ടായി. അത് രാജ്യത്തിന്റെ ആ ഭാഗത്തുണ്ടായിരുന്ന ഏകദേശമുള്ള എല്ലാത്തിനെയും ഇളക്കിക്കളഞ്ഞു. അതിൽ നിന്നും ഒരു മനുഷ്യൻ എങ്ങനെ അതിജീവിക്കും എന്നെനിക്ക് കാണാനാകുന്നില്ല. ഞാൻ ഭയന്നുപോയി. ഞാൻ ഫീനിക്സ് നിന്നിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും അതിന്റെ സാക്ഷികളാണ്. സാറന്മാരെ, ഇത് എന്ത് സമയമാണ് എന്നതിന്മേൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. എവിടെയാണ് നാം? ഞാൻ പടിഞ്ഞാറേക്ക് പോയിരുന്നു. ഇവിടെ ഇരിക്കുന്ന മിക്കവാറുമുള്ള എല്ലാവരും അത് പറഞ്ഞു കേട്ടിരിക്കുന്നു. അതിന് 1 വർഷമോ അതിനു മുമ്പോ പറഞ്ഞിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ അനേകരുടെ പക്കലും ആ ടേപ്പ് ഉണ്ടാകും. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഞാൻ പടിഞ്ഞാറേക്ക് പോയി. ഒരു ദിവസം കർത്താവിൽ നിന്നും എനിക്കൊരു വിളിയുണ്ടായി. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഹണി, ഞാൻ ഒരുപക്ഷെ എന്റെ ജോലി അവസാനിച്ചിരിക്കാനിടയുണ്ട്, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവം ഇപ്പോൾ ഒരുപക്ഷെ ദൈവം എന്നോടൊപ്പം ആയിരിക്കാൻ അവസാനിപ്പിച്ചതുപോലെ തോന്നിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നതാകാം. നീ പോയി ബില്ലിയെ കൂട്ടുക, കുട്ടികളെയും എടുത്തുകൊള്ളുക. ഏതെങ്കിലും വിധത്തിൽ ദൈവം നിനക്കൊരു വഴിയുണ്ടാക്കും. മുന്നോട്ട് പോയി ദൈവവുമായി നേരായി ജീവിച്ചുകൊള്ളുക. കുട്ടികളെ പള്ളിക്കൂടത്തിൽ അയച്ച് പഠിപ്പിക്കുകയും അവരെ ദൈവത്തിന് അനുശാസനയെ വളർത്തുകയും ചെയ്യുക. അവൾ പറഞ്ഞു, ബിൽ നിനക്കറിയില്ല, അത് സത്യമാണ്, നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഒരു മനുഷ്യന് അതിനതിജീവിക്കാൻ കഴിയില്ല. ഒരു പ്രഭാതത്തിൽ കർത്താവിനെ ഉണർത്തിയിട്ട് പറഞ്ഞു, സബീന, മലയിടുക്കിലേ കടന്നു വരിക. ഞാനൊരു കഷണം പേപ്പറും എന്റെ ബൈബിളും എടുത്തു. അപ്പോൾ എന്റെ ഭാര്യ ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ തിരികെ വരുമ്പോൾ അത് പറയാം. ഞാൻ മലയിടുക്കിന്റെ മുകളിലേ കയറി കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന ഏറ്റവും ഉയരമുള്ളിടത്തിലേക്ക് കയറി. ചില മാനുകൾ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പ്രാർത്ഥിക്കാനായി ഞാൻ മുട്ടുമടക്കി എന്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ഒരു വാൾ എന്റെ കയ്യിൽ വന്ന് പതിച്ചു. ഞാൻ ചുറ്റും നോക്കി. ഞാൻ ചിന്തിച്ചു, ഇതെന്താണ്? ഞാനല്ലാതെ ഇവിടെ മറ്റാരുമില്ല. ഇവിടെ ഇതാ എന്റെ കയ്യിൽ വാൾ. സൂര്യൻ മിന്നിത്തിളങ്ങുന്നതിനാൽ തിളക്കത്തോടെ ശോഭിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഈ മലയിടുക്കിന് മേലെ എന്റെ അടുത്ത് നിന്നും മയിൽ ചുറ്റളവിലും ജനങ്ങളാരുമില്ല. ഇത് വന്നത് എവിടെ നിന്നാണ്? ഞാനൊരു ശബ്ദം കേട്ടു. പറഞ്ഞു, അത് രാജാവിന്റെ വാളാണ്. ഞാൻ പറഞ്ഞു, യോദ്ധാവായ ഒരു രാജാവ് വാളുമായിട്ടായിരിക്കുന്നു. അവൻ ആ ശബ്ദം തിരികെ വന്ന് പറഞ്ഞു, ഒരു രാജാവിന്റെ വാളല്ല, ആ രാജാവിന്റെ വാളാണ്, കർത്താവിന്റെ വചനം. പറഞ്ഞു, ഭയപ്പെടരുത്, ഇത് വെറും മൂന്നാം വലിയാണ്, ഇത് നിന്റെ മിനിസ്ട്രിയുടെ സമർത്ഥനമാണ്. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയാതെ ഞാൻ എന്റെ ഒരു സ്നേഹിതനുമായിട്ട് വേട്ടയ്ക്ക് പോയതായിരുന്നു. കർത്താവിന്റെ ദൂതനുമായി ചേർന്നെടുത്ത ചിത്രത്തെ പറ്റി എന്നെ വിമർശിച്ചിരുന്ന ആളിനായി ആരോ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ മകനായി ഹൂസ്റ്റൺ വരെ പോകണമായിരുന്നു. അവൻ മരിക്കാൻ കിടന്നിരുന്നവരുടെ കൂടെ കിടക്കുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ മരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. അവൻ അവിടെ വെച്ച് എന്നെ കണ്ടിട്ട് അവന്റെ കൈ എനിക്ക് ചുറ്റിനും ചുറ്റിക്കൊണ്ട് പറഞ്ഞു, ചിന്തിക്കൂ, ഞാൻ വിമർശിച്ച മനുഷ്യൻ തന്നെ എന്റെ ഏക മകൻ രക്ഷിക്കാനായി വരുന്നു. ഒരു ജീവൻ രക്ഷിച്ചതിന് ഹ്യൂമൻ സൊസൈറ്റി എന്നോ മറ്റോ അവർ അതിനെ വിളിക്കുന്നു. എനിക്കൊരു ഓസ്കർ തന്നു. പിന്നെയും ഞങ്ങൾ തിരികെ ഞാൻ മലയുടെ മേൽവശത്ത് വേട്ടയാടാൻ പോയി. അവിടെ സഹോദരൻ ഫ്രണ്ടും ഞാനും ഒരു രാവിലെ നേരം ഞാൻ പുറത്തേക്ക് പോയി. എനിക്ക് എന്റെ കാട്ടുപന്നി കിട്ടിയിരുന്നതിനാൽ അവർ പോയ സ്ഥലം ഞാൻ നോക്കിക്കണ്ടു. ഞാൻ പറഞ്ഞു, സഹോദരൻ ഫ്രണ്ട്, ആ മലയിലേക്ക് ഇപ്പോൾ അത് രാവിലെ പുലരുമ്പോൾ തന്നെ പോവുക. ഞാൻ മറ്റേതിലേക്ക് പോകും. ഞാൻ ആ പന്നികളെ വെടിവെക്കില്ല, അവനെ കൊല്ലുകയില്ല. ആ കൂട്ടം അവ ഈ വഴി വന്നാൽ ഞാൻ അവയുടെ മുന്നിൽ വെടിവെച്ചിട്ട് അവയെ തിരികെ പോകാനിടയാക്കും. സഹോദരൻ ഫ്രണ്ട് അവിടേക്ക് പോയപ്പോൾ അവിടെ പന്നികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ എന്നെ കൈവീശി കാണിച്ചത് ഞാൻ കണ്ടിരുന്നു. ഞാനൊരു മലയിടുക്കിലേക്ക് ഇറങ്ങി. ചില വലിയ പടർപ്പുകളായിരുന്നു. സൂര്യൻ ആ സമയത്ത് കടന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മലയുടെ മറ്റേ വശത്തുകൂടെ ചുറ്റി വന്ന് ഒന്നും ചിന്തിക്കാതെ പ്രവചനത്തെക്കുറിച്ചോ മറ്റും തന്നെ ചിന്തിച്ചിരുന്നില്ല. അവിടെ കാത്തുകൊണ്ട് വിശ്രമിക്കാനായിരുന്നു. ഞാൻ ചിന്തിച്ചു, ആ പന്നികൾക്കെന്ത് പറ്റി? ഞാൻ എന്റെ പെറുക്കി കാലുകൾ ചുറ്റിപ്പണച്ച് ഇന്ത്യ കരിയിക്കുന്നത് പോലെ ഇരുന്നു. ഞാൻ ജോലി സമയത്ത് അഴുക്ക് പറ്റാതിരിക്കാൻ അണിയുന്ന പുറംകുപ്പായത്ത് നോക്കുമ്പോൾ അവിടെ നെരിപ്പോണ്ട വിത്തുകളെ കണ്ടു. ഞാൻ അതിനെ പെറുക്കിയെടുത്തു. ഞാൻ പറഞ്ഞു, ഇത് പതിവില്ലാത്തതായിരിക്കുന്നു. ട്യൂസന്റെ ഏകദേശം 40 മൈൽ വടക്ക് കിഴക്കായി ഇവിടെ ഞാൻ ഇരിക്കുന്നു. അവിടെ എന്റെ കുഞ്ഞുമകൻ ജോസഫ് എന്നെയും കാത്തുകൊണ്ട് വീട്ടിലിരിക്കുന്നു. ഞാൻ നോക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്നിൽ നിന്നും 1000 അടിയകലെ മലയുടെ മേൽവശത്തേക്ക് ഒരു കൂട്ടം പന്നികൾ വരുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നെരിപ്പോണ്ട വിത്തുകളെ നിലത്തെറിഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കവയെ കിട്ടും. ഇവിടെയുള്ള ഈ മുള്ളുകളുള്ള ചന്ദനമരത്തിൽ ഞാൻ പോകുന്ന വഴി തിരിച്ചറിയാനായി ഒരു കഷ്ണം പേപ്പർ തൂക്കിയിട്ടിട്ട് ഞാൻ പോയി സഹോദരൻ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടുവരും. ഞാൻ മലയിൽ നിന്ന് പുറപ്പെട്ട് എന്നാൽ കഴിയുന്ന പരമാവധി വേഗത്തിൽ മലയുടെ മറുവശത്തേക്ക് ഓടി. ഓടുന്നനെ എന്നെ ആരോ വെടിവെച്ചെന്ന് ഞാൻ കരുതി. അങ്ങനെയുള്ള ഒരു പൊട്ടിത്തറി ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അതാ പ്രദേശമൊക്കെയും കുലുക്കിക്കളഞ്ഞു. അങ്ങനെ അത് സംഭവിച്ചപ്പോൾ 7 ദൂതന്മാർ ഒരു സഞ്ചയമായി എന്റെ മുന്നിൽ നിന്നു. അല്പം കഴിഞ്ഞ് ഞാൻ സോന ഫ്രണ്ടിനെയും മറ്റുള്ളവരെയും കണ്ടു. ചോദിച്ചു, അതെന്തായിരുന്നു? ഞാൻ പറഞ്ഞു, അതായിരുന്നു അത്. താങ്കൾ എന്തു ചെയ്യാൻ പോകുന്നു? വീട്ടിലേക്ക് തിരികെ വന്നു. കാരണം കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വർഷങ്ങളെല്ലാം ബൈബിളിൽ മറഞ്ഞുകിടന്നിരുന്ന 7 മർമ്മങ്ങൾ, ഈ സംഘടനാ സഭകളും മറ്റും 7 മുദ്രകളുള്ള ആ മർമ്മങ്ങളെ ദൈവം നമുക്ക് തുറന്നിടാൻ പോകുന്നു. ഒരു മഞ്ഞ പോലെ അവിടെ വെച്ച് ആ വൃത്താകാരം ഭൂമിയിൽ നിന്നും രൂപപ്പെട്ടു. അങ്ങനെ സംഭവിച്ചപ്പോൾ അത് മലയുടെ ഏറ്റവും മേൽഭാഗത്തേക്ക് പോയി. അത് കടന്നു വന്ന ദിശയിലേക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ചുറ്റിത്തിരിഞ്ഞു പോയി. അത് 30 മൈൽ ഉയരത്തിലും 26 മൈൽ വിസ്താരത്തിലുമായിരുന്നു എന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചു. കൃത്യമായും ഒരു പിരമിഡിന്റെ വൃത്തം പോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ നിന്നുകൊണ്ട് ചിത്രത്തെ വലതുവശത്തേക്ക് തിരിക്കുമ്പോൾ അവിടെ അതാ യേശു 7 സഭാകൾ നിന്നതുപോലെ തന്നെ നിൽക്കുന്നു. ആ വെളുത്ത പൊയ്മുടി ധരിച്ചത് പരമോന്നത ദിവ്യത്വത്തെ കാണിക്കുന്നു. അവൻ ആൽഫയും ഓമേഗയുമാണ്. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. അവൻ സകല നിത്യതയുടെയും പരമോന്നത ന്യായാധിപതിയായി ഈ മണിക്കൂർ സന്ദേശത്തെ തീർച്ചപ്പെടുത്താൻ അവിടെ നിൽക്കുന്നു. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ഇതിനെക്കുറിച്ചെല്ലാം എന്താണ്? അതെന്തായിരുന്നു? ഞാൻ പടിഞ്ഞാറേക്ക് പോയി. അതേ മലയിലൂടെ തന്നെ ബാങ്ക് സൂടുമായി കടന്നു പോകുകയായിരുന്നു. പറഞ്ഞു, ഒരു കല്ല് മുകളിലേക്ക് എറിയുക. ശ്രീമാൻ ഉടിനോട് പറയുക, കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ നിൽക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് താഴേക്ക് വന്ന് മലകളെ ഉടച്ചു തകർത്ത് കളഞ്ഞു. മരങ്ങളുടെ ശിഖരങ്ങളിൽ കല്ല് വന്നു പതിച്ചിട്ട് എന്റെ തലയിൽ നിന്നും 3-4 അടി ഉയരത്തിലുണ്ടായിരുന്ന അതിന്റെ ശാഖകളെല്ലാം മുറിച്ചു കളഞ്ഞു. 3 വലിയ പൊട്ടിത്തെറികളുണ്ടായി. അപ്പോൾ സഹോദരന്മാരെല്ലാം ഓടി അടുത്തു വന്നു. അവിടെ ഏകദേശം 15 ധർമ്മോപദേശികളും പ്രാസിംഗരും മറ്റുമായിട്ട് നിന്നിരുന്നു. അതെന്തായിരുന്നു? അവൻ ചോദിച്ചു. എന്തായിരുന്നു അത്? ഞാൻ പറഞ്ഞു, ന്യായവിധി പടിഞ്ഞാറേ തീരത്ത് ആഞ്ഞടിക്കുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ആ ഭൂമികുലുക്കം അലാസ്കയെ ഏകദേശം മുക്കിക്കളഞ്ഞു. അരിസോണയിലെ കൊറോണട നിബിഡവനത്തിന്റെ സൺസെറ്റ് മല വന്ന വെളിച്ചം എന്തായിരുന്നു? അവിടെ ഉണ്ടായ പതിവില്ലാത്ത കാര്യം എന്തായിരുന്നു? പടിഞ്ഞാറ് നിന്നും കിഴക്ക് ദിശയിലേക്ക് വാഹനം ഓടിച്ചിരുന്നവർ അത് വന്നുമുട്ടിയതിന്റെ ചുറ്റിനും വീണ് കിടന്നിരുന്ന കല്ലുകളെ പെറുക്കിയെടുത്തിരുന്നില്ലേ? അവ ഓരോന്നിനും പൊട്ടിത്തെറിച്ച ആ ഓരോ കല്ലിനും അതിന് 3 കോണുകൾ ഉണ്ടായിരുന്നു. ആ 3ഉം 1 രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം അവ മേശയ്ക്ക് മേൽ പേപ്പർ വെയിറ്റായി ഉപയോഗിക്കുന്നു. കൊറോനോട കാട്ടിലെ സൺസെറ്റ് മലയിൽ ഉണ്ടായ പതിവില്ലാത്ത കാര്യം എന്തായിരുന്നു? ജൂനിയർ ജാക്സൺ കേൾക്കുന്നുണ്ട്. സൂര്യാസ്തമിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതിനെ പറ്റി അവൻ കണ്ട സ്വപ്നം ഞാൻ വ്യാഖ്യാനിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് സംഭവിച്ചത് സൺസെറ്റ് മലയിലാണ്. ഇത് സന്ധ്യാസമയമായ സൂര്യാസ്തമന സമയമാകുന്നു. ഒരു ചരിത്രത്തിന്റെ അവസാനത്തിൽ ഒരു സൂര്യാസ്തമന സന്ദേശത്തിലൂടെ സ്പഷ്ടീകരിച്ചു പറഞ്ഞാൽ ഒരു പശ്ചാത്തലത്തിലുണ്ടായ പ്രവചനത്തിന്റെ നിറവേറൽ. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. 240 മൈൽ വടക്ക് കൊറോനാടയിലെ കാട്ടിലുള്ള സൺസെറ്റ് മലയുടെ മേൽഭാഗത്ത് മേപ്പെടുത്ത് അവിടെ സൺസെറ്റ് പർവ്വതമുണ്ടോ എന്ന് നോക്കുക. അവിടെയാണ് കൃത്യമായി സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം വരെയും എനിക്കത് അറിയാനായിരുന്നില്ല. അതെല്ലാം അതൊരിക്കലും മരിക്കില്ല. അത് തുടർച്ചയായി സ്വയം ചുരുൾ നിവർത്തുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തുടങ്ങി യേശു നമ്മെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ചിത്രം വരെ ഇപ്പോൾ കൃത്യമായും സൺസെറ്റ് മലയിലായിരിക്കുന്നു. സൺസെറ്റ് സമയ വെളിച്ചവും സന്ധ്യാസമയ വെളിച്ചവും വന്നിരിക്കുന്നു. സ്വയം ദൈവം തന്നെ സമർത്ഥിച്ചു കാണിക്കുന്നു. എന്താണത്? അത് ദൈവവും ക്രിസ്തുവും ഒന്ന് തന്നെ എന്നുള്ള സത്യമാകുന്നു. ആ വെളുത്തത് ആ വെളിപ്പാട് 1 പറഞ്ഞതുപോലെ അവന്റെ തലയിലെ പൊയ്മുടി എത്ര പേർ അത് കണ്ടിട്ടുണ്ട്? നോക്കൂ, പരമോന്നത ദിവ്യത്വം, പരമോന്നതമായ ആധിപത്യമുള്ളവൻ. മറ്റൊരു ശബ്ദവുമില്ല, മറ്റൊരു ദൈവവുമില്ല, മറ്റൊരു കാര്യവുമില്ല. അവനിൽ ദൈവത്തിന്റെ പരമോന്നത പദവി ദേഹരൂപമായി വസിക്കുന്നു. അവന്റെ ചിറകോ ദൂതന്മാർ തന്നെയായിരുന്നു. ആമേൻ. സൺസെറ്റ് മലയിൽ സംഭവിച്ച എന്താണ്? ദൈവം തന്റെ വചനം തീർച്ചപ്പെടുത്തുന്നു. അതാണ് ഈ എല്ലാ ശബ്ദത്തെയും പറ്റിയുള്ളത്. ശ്രദ്ധിക്കൂ, അത് ദൈവം വീണ്ടും തന്റെ വചനമായ വെളിപ്പാട് 10:1-7 നിറവേറ്റുന്നതാണ്. 7-ാമത്തെ ദൂതന്റെ ശബ്ദത്തിന്റെ നാൾക്കളിൽ ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും. അവസാന സഭാകാലത്തിന്റെ അവസാന സന്ദേശം വെളിപ്പാട് 10:1-7 മറഞ്ഞിരിക്കുന്ന മർമ്മമാണ്. ഈ കാലത്തിൽ കൃത്യമായും വിശുദ്ധ ലൂക്കോസ് 17:30 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ കൃത്യമായും നിവൃത്തിയാക്കുന്നു. കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ജനങ്ങളെപ്പോഴും സംശയത്തിലായിരിക്കും. മാത്രമല്ല, സാധാരണ എന്ന പോലെ സഭ അമ്പരന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ശാസ്ത്രം ട്യൂഷനിൽ തുടങ്ങിയപ്പോഴും തുണ്ടം തുണ്ടമായി അവർ എഴുതി പേപ്പറിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ലെമോൻ പർവ്വതത്തിന്റെ വളരെ പിന്നിൽ തുടങ്ങി. അത് ഞങ്ങൾ നിന്നിരുന്നിടത്തുനിന്നാണ് ഉയർന്നു വന്നതെന്ന് ആ വലിയ ക്യാമറകൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പടിഞ്ഞാറ് ദിശയിലേക്ക് അല്പം ചാഞ്ഞിട്ട് കാലം കഴിഞ്ഞെന്ന് കാണിച്ചിരുന്നു. അവിടെ ഒരു ചെറിയ ഘട്ടത്തെ ഉപേക്ഷിക്കാതെ അതിനവിടെ ഒന്നും പോകാൻ കഴിഞ്ഞില്ല. അത് പടിഞ്ഞാറേ തീരത്തായിരുന്നു. അത് പോയ അതേ പാതയിൽ തന്നെ ന്യായവിധി പതിച്ചു. നേരെ ഫീനിക്സിന് മുകളിലൂടെ അതിന് മറുവശത്തായി ഡ്രെസ്കോട്ടിലൂടെയും പർവ്വതങ്ങളുടെ വിലങ്ങനെയും കൂടെ പടിഞ്ഞാറ് തീരത്തേക്ക് പോയി. നേരെ മുകളിലേക്ക് പോയിട്ട് അവ എവിടേക്കാണ് പോയിരുന്നത്? നേരെ അലാസ്കയുടെ മുകളിലെത്തി. അവൾ ഗർജിക്കുകയായിരുന്നു. ആ വഴിയായി മുന്നേറി. ജൂസിലെ നക്ഷത്ര ബംഗ്ലാവുകളും മറ്റുമെല്ലാം ഇപ്പോഴും ചോദിക്കുന്നു അതെന്തായിരുന്നു എന്ന്. ശാസ്ത്രത്തിന്റെ സൂക്ഷ്മ നിരീക്ഷകരും മറ്റും സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അത്രയും ഉയരത്തിലായിരുന്നിട്ട് അത് മഞ്ഞോ മൂടൽ മഞ്ഞോ അതല്ല അവിടെ ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അത് ഉളവാക്കിയത് എന്താണ്? അത് എവിടെ നിന്നായിരുന്നു? ആ മാനുഷിക ദീപ്തി വലയം ആകാശത്തിൽ വളരെ ഉയരത്തിൽ തൂങ്ങിക്കിടന്നപ്പോൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനോടെ എന്ന് ചോദിച്ചുകൊണ്ട് വിദ്വാൻമാർ നക്ഷത്രത്തെ പിൻപറ്റി വന്നതുപോലെ തന്നെ അവരും അന്ധാളിച്ചു പോയിരിക്കുന്നു. എന്തായിരുന്നു അത്? ദൈവം തന്റെ വചനം നിറവേറ്റുന്നു. യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും. സന്ധ്യാസമയത്ത് സന്ധ്യാസമയ വെളിച്ചങ്ങളുണ്ടാകും എന്ന് സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ മർമ്മം 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചനമായിരുന്നു. ഇതെന്ത് സമയമാണ് സർ? എന്നാൽ ഇപ്പോൾ അത് ചരിത്രമായിരിക്കുന്നു. അത് കഴിഞ്ഞു പോയിരിക്കുന്നു. വാഗ്ദത്തം നിറവേറിയിരിക്കുന്നു. ഇത് എന്ത് സമയമാണ് സർ? ഈ ആകർഷണം എന്താണ്? ദൈവം തന്റെ വചനം നിറവേറ്റുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞാൻ ജനങ്ങളെ വളരെ നേരം ഞാൻ ഉദ്ദേശിച്ചതും കൂടുതൽ നേരം പിടിച്ചിരുത്തിയിരുന്നു. ദൈവമേ, എല്ലായിടത്തുമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകാൻ തക്കവണ്ണം എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാണുന്നതിനാലും മനസ്സിലാക്കുന്നതിനാലും അങ്ങ് തന്നെ സത്യ ക്രിസ്തു എന്ന് അവർ മനസ്സിലാക്കും. അവന്റെ വചനം തീർച്ചയാക്കാനായി അതിന്റെ സമയത്ത് തന്നെ നിറവേറ്റിയാൽ അത് അതിന്റെ തീർച്ചപ്പെടുത്തലാണെന്ന് തീർച്ചയാവുകയും ചെയ്യും. ഇപ്പോൾ കർത്താവായ യേശുവേ, നിന്റെ സ്വന്തം വാക്കുകളാൽ ലോകം സൊദോമിന്റെ അവസ്ഥയിലായിരിക്കും എന്ന് നീ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതറിയുന്നു. ഞങ്ങൾക്ക് അതിലേക്ക് നോക്കാനാകുന്നു. നീ പറഞ്ഞു, അന്നാളിൽ സൊദോമിന്റെ നാൾക്കളെന്ന പോലെ എബ്രായർക്കും ജാതീയ ലോകത്തിനും വേണ്ടി 3 ദൂതന്മാർ വന്നു. അവരൊരാൾ അത് സ്വയം ദൈവമായി മനുഷ്യപുത്രനായിരുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ പ്രകടമായി ഒരു അത്ഭുതാശ്ചര്യം പ്രവർത്തിച്ചു. അതത്ര മാത്രമായിരുന്നിട്ട് അവന്റെ പിന്നിലിരുന്നു കൊണ്ട് സാറ എന്തു ചെയ്യുന്നു എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ജാതികളുടെ മുഴുവൻ ലോകവും സൊദോമിന്റെ അവസ്ഥയിലായി തീരുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കും എന്ന് നീ പറഞ്ഞിരുന്നു. കർത്താവേ, ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. മറ്റുള്ള പ്രവചനങ്ങളായ അവസാന ദിവസത്തയക്കുന്ന ഏലിയാവും ഏലിയാവിന്റെ ആത്മാവ് ഭൂമിയിലയക്കുന്നതും അതേ കാര്യം തന്നെ തീർച്ചപ്പെടുത്തുന്നു. പിതാക്കന്മാരുടെ ഹൃദയത്തെ നിരപ്പിക്കാൻ മക്കളുടേതിനെ തിരികെ പിതാക്കന്മാരിലേക്ക് നിരപ്പിക്കാനായിട്ടാകുന്നു. ഈ മണിക്കൂറിൽ നീ നിന്റെ വചനത്തെ തീർച്ചപ്പെടുത്താനായി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നതാകുന്നു. ഇതനുവദിക്കണം പിതാവേ. അവരെല്ലാം നിന്റേതാകുന്നു. പറയപ്പെട്ടിരിക്കുന്നതിനെ തീർച്ചയാക്കാൻ നീ ഈ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമഹത്വത്തിനായി അനുവദിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു വചനം സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ, ഒരു വചനം തീർച്ചപ്പെടുത്തുന്നത് ദൈവം. എന്തെങ്കിലും പറയുക എന്നതൊരു കാര്യം, ദൈവം അത് ചെയ്യുക എന്നത് മറ്റൊരു കാര്യം. ദൈവത്തിന് ഒരു വ്യാഖ്യാതാവിന്റെയും ആവശ്യമില്ല. അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. ദൈവേഷ്ടമെങ്കിൽ നാം ഇപ്പോൾ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാ നിര വിളിക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ മുന്നമേ സൗഖ്യമാക്കിയിരിക്കുന്നതിനാൽ ഒരു ദൂതനോ ഒരു മനുഷ്യനോ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ആർക്കും സൗഖ്യമാക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. അവൻ ആ മരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു. ചെയ്യേണ്ട ഏക കാര്യം നിങ്ങളതിനെ കഴിക്കുക എന്നതാകുന്നു. ഒരു മനുഷ്യനോ ഒരു ദൂതനോ മറ്റൊന്നിനോ ദൈവത്തിനും കൂടെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാനാവില്ല. കാരണം അത് മുന്നമേ ക്ഷമിച്ചിരിക്കുന്നു. യേശു അത് ക്രൂശിൽ വെച്ച് ചെയ്തു. എന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കുവോളം അത് നിങ്ങളെ ഉന്നതി പ്രാപിപ്പിക്കില്ല. അതല്ല, എന്തായാലും ഒരു ലാഭമുണ്ടാകില്ല. കാണുന്നോ, ചെയ്യാനാകുന്ന കാര്യം വിശ്വസിക്കുന്നവർ രോഗികളെ മേൽ കൈകളെ വയ്ക്കുക എന്ന ദൈവത്താൽ നൽകപ്പെട്ട ഏക കൽപ്പനയാകുന്നു. ഉണർവുകളിലൂടെ അവർ കാലങ്ങളായി അത് ചെയ്തു പോരുന്നു. അവർ അതിനെ ദൈവം എന്ന് വിളിച്ചിരുന്നു. അബ്രഹാം വളരെ അടയാളങ്ങൾ കണ്ടിരുന്നു. എന്നാൽ സ്വതവും കത്തിയേരുന്ന തൊട്ടു മുമ്പ് അബ്രഹാം തന്റെ അവസാന അടയാളം കണ്ട ഒരു സമയം വന്നു. അത് ദൈവം സ്വയം ഒരു മനുഷ്യരൂപത്തിലായി പ്രത്യക്ഷമായതായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? അത് പുനരാവർത്തിക്കും എന്ന് യേശു പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഇവിടെ എത്ര പേർ റേഡിയോയിലൂടെയും ഇപ്പോൾ രാജ്യമെമ്പാടും ടെലിഫോണിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിക്കാനായി ഇപ്പോൾ തയ്യാറാകുക. ഇവിടെ ഈ തൂവാലകൾ കൊണ്ടുവന്നിരിക്കുന്നവരും ഇപ്പോൾ ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാനാകില്ല. ഇല്ല, അതിന് ശ്രമിക്കുന്നതിന് പോലും ഞാൻ ദൂരമായിരിക്കട്ടെ. അവൻ പരമാധികാരിയാണ്. അവൻ ആഗ്രഹിക്കുന്ന എന്തും അവൻ ചെയ്യുന്നു. എനിക്കവൻ പറയുന്നതിനെ പറയാനും അനുസരിക്കാനും മാത്രമേ കഴിയൂ. ഇപ്പോൾ അവർ ചുവരു ചുറ്റും നിൽക്കുന്നു. ഞെരുങ്ങിയിട്ട് അവരത്രമാത്രം പൊതിഞ്ഞുകെട്ടിയിരിക്കുന്നു. ഈ ആകർഷണം എന്താണ് എന്ന വാക്കിന്മേൽ നമുക്ക് ദൈവത്തോട് ചോദിച്ചുകൂടെ ഇത് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ദൈവം നമ്മുടെ മധ്യയെ വീണ്ടും പ്രയാണം ചെയ്താൽ ഒരുപക്ഷെ ഇവിടെ അപരിചിതർ ഉണ്ടായേക്കാം. നമ്മുടെ ഇടയിലൂടെ നീങ്ങി അവന്റെ അനുഗ്രഹീത മുഖം നമ്മെ കാണിച്ചേക്കാം. അവന്റെ ആത്മാവിനെ ഇവിടെ കാണിച്ചേക്കാം. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് കാണിച്ചിട്ട്. അതിനാൽ നാം ഓരോരുത്തരും ഈ രണ്ട് ശക്തമായ സന്ദേശങ്ങൾക്ക് ശേഷം അതങ്ങനെ തന്നെ ആകുന്നു വിശ്വസിക്കുമോ? നിങ്ങള് ചെയ്യുമോ? ശരി. ഒരു പ്രാർത്ഥനാ നിര വിളിക്കുന്നതിന് പകരം പിന്നെ ചൂടും ഞെക്കി ഞെരുങ്ങിയും ചുവരിന്റെ മറുവശത്ത് നിൽക്കുന്നു. പ്രാർത്ഥനാ നിര വിളിക്കാനായി ഞാൻ ഈ വിധത്തിൽ നോക്കി. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നോക്കൂ, അവിടെ നിൽക്കുന്നു. എനിക്കത് ഈ വഴിയായി വിളിക്കാനാകുമോ? നിങ്ങളുടെ രോഗികളും കിടക്കകളും മറ്റുള്ളവയും കിടക്കുന്നു. നിങ്ങൾക്കത് ചെയ്യാനാകില്ല. ആയതിനാൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാക്കാരുണ്ടെങ്കിൽ അതിനെ പിടിച്ചുകൊള്ളുക. അത് നല്ലതാണ്. നിങ്ങളൊരു നിരയായി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൽ വരുന്നതാണ്. എന്നാൽ നിങ്ങൾക്കൊരു നിരയിലൂടെ വരേണ്ടതില്ല. ശ്രീമാൻ ഷെഫേർഡ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ നിരയിലൂടെ വന്നിരുന്നില്ല. അവനൊരു പ്രാർത്ഥനാക്കുണ്ടായിരുന്നു എന്നും ഞാൻ ഊഹിക്കുന്നില്ല. ശ്രീമാൻ ഷെഫേർഡ് ഇന്ന് രാത്രി ഇവിടെയുണ്ടോ? അവൻ എവിടെയാണ്? അവൻ ഇവിടെയുണ്ടോ? അവൻ പുറകെയുണ്ട്. ശ്രീമാൻ ഷെഫേർഡ്, താങ്കൾക്കൊരു പ്രാർത്ഥനാക്കാരുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇല്ലായിരുന്നോ? അവനില്ലായിരുന്നു. അവൻ ഇന്ന് രാത്രിയിലും വീണ്ടും അവിടെ ഇരിക്കുകയാണ്. അതൊരു നല്ല സ്ഥാനമായിരിക്കും. സഹോദരൻ ഷെഫേർഡ്, നിങ്ങൾ ഇവിടെ ആയിരിക്കണമെന്ന് പോലുമില്ല. വിശ്വാസമുണ്ടായിരുന്നാൽ മാത്രം മതി. കാരണം ഓർക്കൂ, ഒരു ചെറിയ മകള അവനെ തൊട്ടപ്പോൾ അവനത് അനുഭവപ്പെട്ടു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. പുതിയ നിയമത്തിലെ എബ്രായരുടെ ലേഖനത്തിൽ അവൻ ഇന്ന് രാത്രിയിൽ മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനാണോ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? പിന്നെ വിശ്വസിക്കുക. അതിനെ സംശയിക്കരുത്. അത് വിശ്വസിക്കുക, അത് തന്നെ സംഭവിക്കും. നിങ്ങൾക്കത് വിശ്വസിക്കാനായാൽ നിങ്ങൾ എന്തോ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടതുണ്ട്. നിങ്ങളത് ചെയ്യുമോ? നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കുമോ? ഇപ്പോഴത് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആർന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. നിങ്ങളെ ആരെയും അറിയുന്നത് എന്റെ ജോലിയല്ല. ഈ വക കാര്യങ്ങൾ അറിയേണ്ടത് ദൈവത്തിന്റെ ചുമതലയാണ്. എന്നാൽ നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ അവനത് ചെയ്യും. ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കുമോ? ഇപ്പോൾ പ്രിയ ദൈവമേ, ഞങ്ങൾ സങ്കരം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ക്രിസ്ത്യാനികളെ പോലെയല്ല. തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാകാൻ പാടില്ല. താലോലിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ പോലെയുള്ളവർ. നിനക്ക് അത്തരത്തിലുള്ളവരില്ല. കർത്താവേ, നിനക്കുള്ളത് കർക്കശക്കാരായ വിശ്വാസികളാണ്. ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തീപിടിപ്പിക്കുന്നു. അബ്രഹാമിനെ പോലെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ നിന്നെ തിരിച്ചറിയാൻ തക്കവണ്ണം നീ നിന്നെ ഉരുവാക്കി. നീ അവന് പ്രത്യക്ഷനായി ഒരടയാളം ചെയ്തു കാണിച്ചു. അവൻ നിന്നെ വിശ്വസിച്ചു. നീ അവന്റെയും അവന്റെ ഭാര്യയുടെ ശരീരത്തിന്റെയും ചെറുപ്പക്കാട് ശരീരത്തെ പോലെ തിരികെ കൊണ്ടുവന്നു. അവന്റെ ഭാര്യ അവന്റെ സ്വന്തം ശരീരത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ ഒരു പുതിയ കുഞ്ഞു പുറപ്പെട്ടു വന്നു. അത് വാഗ്ദത്ത സന്തതിയായിരുന്നു. ദൈവമേ, നീ ഈ ദിവസത്തും അതേ കാര്യം തന്നെയായിരിക്കും എന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നീ ഈ വചനത്തെ തീർച്ചപ്പെടുത്തണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജാതീയ ലോകത്തിന് അവിടെയുള്ള ആ ഒരു വാഗ്ദത്തവുമായി ഇടപെട്ടുകൊണ്ട് അത് സൊദോമിന്റെ നാൾക്കളിൽ എന്ന പോലെ ന്യായവിധി സൊദോമിൽ പതിച്ച സൊദോമിനെ കത്തിയരിക്കും തൊട്ടു മുമ്പായിരുന്നു. അങ്ങനെ തന്നെ ന്യായവിധി ജാതീയ ലോകത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്നു. ദാനിയേലിന്റെ 70 ആഴ്ചകളുടെ തുടർച്ചയായി യഹൂദന്മാർക്ക് യാക്കോബിന്റെ അകഷ്ടകാലം മഹാ ഉപദ്രവത്തിന്റെ നാൾക്കളിലൂടെ 3.5 വർഷ കാലയളവ് കൂടെ ലഭിക്കാൻ പോകുന്നു. എന്നാൽ ജാതികളുടെ കാലം എണ്ണപ്പെട്ടിരിക്കുന്നു, അത് പോകാനുള്ള സമയം ആയിരിക്കുന്നു. മാത്രമല്ല നീ ആ അടയാളവും നൽകിയിരിക്കുന്നു, അത് വീണ്ടും സംഭവിക്കും എന്ന് നീ പറഞ്ഞിരിക്കുന്നു. ദൈവമേ ഇതനുവദിച്ചാലും അവർ ഞങ്ങൾ നിന്റെ കൈകളിലാണ്, നിനക്കിഷ്ടതമുള്ളതുപോലെ ഞങ്ങളോട് ചെയ്താലും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ വികാരഭരിതരാകരുത്. ഞാൻ വികാരഭരിതനായാൽ അതെന്താകും? ഇപ്പോൾ അതിവിടെ ദൈവത്തിന്റെ പരമാധികാരമായിരിക്കേണ്ടതിന് ഞാൻ ഒരു കാര്യത്തെ ഇവിടെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അത് സംഭവിക്കും എന്നവൻ പറഞ്ഞിരിക്കുന്നു. അത് അതിനെ സ്ഥിരമാക്കുന്നു. നിങ്ങളുടെ മുന്നിൽ മുമ്പ് തീർച്ചപ്പെടുത്തിയതുപോലെ അവൻ തന്നെ സ്വയം അത് ചെയ്യുമെങ്കിൽ അതെ, നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാനാകില്ലേ? തീർച്ചയായും. ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് എവിടേക്ക് നയിക്കുന്നു എന്നും അവൻ എന്തു ചെയ്യാൻ പോകുന്നു എന്നും കാണേണ്ടതിന് ഞാനൊന്ന് ചുറ്റിനും നോക്കട്ടെ. അവൻ എന്തു ചെയ്യും എന്നെനിക്കറിയില്ല, അത് അവനെ നിക്ഷിപ്തമാകുന്നു. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം മാത്രമുണ്ടായിരുന്നാൽ, വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യമാണ്. നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയൂ, ഞാനത് വിശ്വസിക്കുന്നു. എന്റെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ ഞാനത് വിശ്വസിക്കുന്നു. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരേണ്ടതിന് അവൻ 3 പ്രാവശ്യം ഒരേ കാര്യം ചെയ്യുമെങ്കിൽ 3 ഒരു തീർച്ചപ്പെടുത്തലായിരിക്കും. നിങ്ങൾ എവിടെയായിരിക്കുന്നുവെന്നോ നിങ്ങൾ ആരാണെന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിട്ട് വിശ്വസിക്കണം. ഇപ്പോൾ ചെയ്യരുത്, ചലിക്കരുത്. ഈ വഴിയായി മഹിള പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിലോ അതല്ല നിങ്ങളുടെ മടിത്തട്ടിലോ ഒരു ചെറിയ പെൺകുഞ്ഞിനെ വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കും തീർത്തും ഒരു അപരിചിതനാണ്. പെൺകുഞ്ഞിന് കുഴപ്പമൊന്നും കാണുന്നില്ല. അവൾ നന്നായി കാണപ്പെടുന്നു. കുറച്ച് ചുവന്ന തലമുടിയോടുകൂടി അവളവിടെ മനോഹരിയായി കാണപ്പെടുന്നു. ഞാൻ ഇവിടെ അവളെ കാണുന്നു. അവൾക്ക് മുടന്തോ അങ്ങനെയോ മറ്റോ ഉള്ളതായി കാണുന്നില്ല. അവളുടെ കുഴപ്പമെന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അത് കുഞ്ഞിന് വേണ്ടിയായിരിക്കില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാകാം. എന്നാൽ നിങ്ങളവിടെ ആ കുഞ്ഞുമായിരിക്കുന്നത് ഞാൻ കാണാനിടയായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവുമായി സമ്പർക്കം ചെയ്യാൻ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് യേശു സ്ത്രീയോട് പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളോട് 1 നിമിഷം സംസാരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരു വ്യക്തിയെ തീർച്ചയാക്കാൻ തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സഹോദരൻ ബ്രയന്റും മറ്റും ഇവിടെ ഇരിക്കുന്നു. ഈ ജനങ്ങൾ ഇരിക്കുന്നത് എനിക്കറിയാം. അവരും കൂടെ ആവശ്യക്കാരായിരിക്കാം. എന്നാൽ നിങ്ങളൊരു അപരിചിതയാകുന്നു. നിങ്ങൾ എന്നെ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്നോ? ഈ രാത്രിയിൽ നിങ്ങൾ കേട്ട ഈ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ദൈവം എനിക്ക് വെളിപ്പെടുത്തിയാലോ? അതല്ല നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും ആയാലോ? അതല്ല നിങ്ങളിലൂടെ എന്തെങ്കിലും കുഴപ്പമോ? അതല്ല ആഗ്രഹം എന്തായിരുന്നാലും അത് സത്യമാണോ അല്ലേ നിങ്ങൾക്കറിയാനാകും. നിങ്ങൾക്കറിയാനാകില്ലേ? അവനത് ചെയ്യുമെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്നും വിശുദ്ധ ലൂക്കോസ് 17:30 പ്രത്യക്ഷമായി വന്നിരിക്കുന്നു എന്നുള്ള അവന്റെ വചനം തീർച്ചപ്പെടുത്തുമോ? നിങ്ങളെ വിശ്വസിക്കുമോ? ഇപ്പോൾ കൈ ഉയർത്തിരിക്കുന്ന ആ മഹിള, ഞങ്ങൾ അപരിചിതരാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ ഒരു വ്യക്തിയുമായി ഞാൻ അവളുടെ ആത്മാവുമായി ബന്ധം വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അനേകർ വലിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ അത് ആ ചെറിയ പെൺകുഞ്ഞിന് വേണ്ടിയാണ്. അത് നിങ്ങളല്ല. നിങ്ങൾ തളർന്നിരിക്കുന്നു. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ വിഷമത നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ വലിയ കാര്യം ഈ പെൺകുഞ്ഞാണ്. അതെന്താണ് ദൈവത്തിനോട് പറയാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളെ വിശ്വസിക്കുമോ? അത് നിങ്ങളെ സഹായിക്കുമോ? അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? അത് തലച്ചോറിന് ഒരു ക്ഷതമാണ്. അത് ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളുടെ കൈ ആ ചെറിയ കുഞ്ഞിന് വിളിക്കൂ. നിങ്ങളുടെ കൈ, പ്രിയ ദൈവമേ, നീ പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗിയുടെ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കും. ആ സ്ത്രീ ഒരു വിശ്വാസിയാണ്. അവളുടെ കൈ കുഞ്ഞിന് മേൽ വെച്ചിരിക്കുന്നു. അത് സുഖപ്പെടാൻ ഇടവരട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ സകലതും സാധ്യമാണ്. തീർച്ചയായും അവളുടെ അടുത്തിരിക്കുന്ന സ്ത്രീയെ എനിക്കറിയാം. അവൾ വളരെ ആത്മാർത്ഥമായി ഈ വിധത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അവളുടെ പേർ പറയാൻ കഴിയില്ല. എന്നാൽ ഞാൻ അവളെ ഒരു നിമിഷം നോക്കിയാൽ എനിക്കത് അറിയാനാകും. കാഴ്ചയിൽ എനിക്ക് ആ സ്ത്രീയെ അറിയാമെന്ന് തോന്നുന്നു. എന്നാൽ നിങ്ങളുടെ വിഷമത എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നു? ഞാൻ നിങ്ങളുടെ വിഷമത എന്താണെന്ന് ദൈവമെന്നെ അറിയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളെ അത് സഹായിക്കുമോ? പഞ്ചസാര മൂലമുള്ള പ്രമേഹമാണ്. ഇപ്പോൾ അത് ശരിയെങ്കിൽ നിങ്ങളുടെ കൈയുയർത്തിക്കാട്ടൂ. തീർച്ചയായും നിങ്ങളുടെ അടുത്തിരിക്കുന്ന മഹിള കിടക്കുന്നത് കാണാനിടയായി. അവൾക്കും അതേ വിഷമത തന്നെ. അവൾ ഒരു അപരിചിതയാണ്. അടുത്ത മഹിള മറ്റാർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മുടന്തുള്ള കുഞ്ഞിനു വേണ്ടിയാണ്. ദൈവം അത് അനുവദിക്കുമെന്ന് നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ പിന്നിലിരിക്കുന്ന ആരെങ്കിലും, അവിടെ ഇരിക്കുന്ന മനുഷ്യൻ സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. താങ്കളിൽ നിന്നും ദൈവം അത് എടുത്തു കളയുമെന്ന് വിശ്വസിക്കുന്നുവോ? ശരി, നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു മനുഷ്യൻ ഒരു കസേരയോ അതോ കട്ടിൽ പോലെയുള്ള ഒന്നിൽ ഇവിടെ കിടക്കുന്ന മനുഷ്യനുമേൽ ഒരു കറുത്ത നിഴൽ തൂങ്ങിക്കിടക്കുന്നില്ലേ? അവൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നിഴലിന് കീഴിലാണ്. അവന് ക്യാൻസറാണ്. എനിക്ക് ആ മനുഷ്യൻ അറിയില്ല. ഒരിക്കലും അവനെ കണ്ടിട്ടുമില്ല. നിങ്ങളെപ്പറ്റിയുള്ളതെല്ലാം ദൈവം അറിയുന്നു. അത് സത്യമാണ് സർ. നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ദൈവത്തിനോട് പറയാനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അത് നിങ്ങളുടെ സൗഖ്യം സ്വീകരിക്കുന്നതിനോ നിങ്ങളെ സഹായിക്കുമോ? നിങ്ങളെവിടെ കൊണ്ടുവന്നത് ഒരു സ്നേഹിതനാണ്. നിങ്ങൾ ഇവിടെ നിന്നുമല്ല, വളരെ ജനങ്ങൾ മീൻ പിടിക്കുന്ന ഒരു ജലാശയമുള്ളിടത്തു നിന്ന് നിങ്ങൾ വന്നിരിക്കുന്നു. അതെ, അൽബേനി, കെൻഡുക്കി. അത് ശരിയാണ്. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സുഖമായി വീട്ടിലേക്ക് പോകാം. അത് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ തികച്ചും വിശ്വസിക്കണം. അത് നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ടെന്നീസിൽ നിന്നുമാണ്. ആസ്മ ബാധിച്ച ഒരു ബാലനുണ്ട്, ഇവിടെയില്ല. എന്നാൽ അവൻ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങളുടെ തൂവാല എടുക്കൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ളത് അവനിടുക. നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ഡോക്ടർ വേലന്റെ നേരെ എതിരെ അവിടെ ഇരിക്കുന്ന ആ മഹിള കരയുകയാണ്. അവളും കൂടെ നിഴലും കീഴിലാകുന്നു. ഒരു കറുത്ത നിഴലിനാൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. എന്നാൽ അവൾക്ക് ക്യാൻസറാണ്. അവൾക്കായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ മരിച്ചു പോകും. മകളെ, അവൻ നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാനായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗഖ്യം സ്വീകരിക്കാം. അവളുടെ തൊട്ടുപിന്നിലായി ഒരു മകള അവളുടെ വായിൽ ഒരു തൂവാല വെച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്കും കൂടെ കുടൽപുണ്ണുള്ള വയറുണ്ട്. രോഗിയാണ്. നിങ്ങൾക്ക് ബോധക്കേടുണ്ടായിട്ട് നിലത്ത് വീണുപോവുകയും ചെയ്യാറുണ്ട്. നിങ്ങളെ ഇവിടെ ആരോ കൂട്ടിക്കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് സ്ത്രീ സഹജമായ വിഷമതകളുമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോകാം. ചെറുപ്പക്കാരനായ നീ എനിക്കൊരു അപരിചിതനാണ്. എന്നെ നോക്കിക്കൊണ്ട് നേരെ എന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നു. എന്താണ് നീ? റിട്ടോറിക്കൻ, അങ്ങനെയുള്ള എന്തെങ്കിലുമാണോ? അതെ, ഞാൻ അർത്ഥമാക്കിയത് ഞാൻ നിനക്കൊരു അപരിചിതനാണ്. നീ അതറിയുന്നു. നീ എന്റെ രാജ്യത്തു നിന്നുപോലുമല്ല. എന്നാൽ നിന്റെ ഹൃദയാഭിലാഷം ദൈവം നിനക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നീ അത് സ്വീകരിക്കുമോ? നീ പരിശുദ്ധാത്മാഭിഷേകത്തിനായി ആരായിരുന്നു. അത് സത്യമാണ്. എന്റെ സഹോദര, പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു കൊള്ളുക. ഇവിടെ വളരെ പിന്നിലായി ഒരു നിറക്കാരനായ മനുഷ്യരിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്. അതവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. അവൾ ഇവിടെ പോലും ആയിരിക്കുന്നില്ല. അവളുടെ കാലിന്റെ വിഷമതയാൽ കഷ്ടപ്പെടുന്നു. അവൻ അവളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുമോ? നീ ഇവിടെ ഒരു അപരിചിതനാണ്. നീ കടലിനപ്പുറത്തുനിന്നുമാണ്. നീ ജമൈക്കയിൽ നിന്നും വന്നിരിക്കുന്നു. നീ ആരാണ് ദൈവത്തിനോട് പറയാനാകുമെന്ന് വിശ്വസിക്കുന്നുവോ? ശ്രീമാൻ ബ്രാഡി, നീ വിശ്വസിക്കുന്നു? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ശ്രീമതി റൈറ്റിന്റെ അടുത്ത് പിന്നിൽ ഈ അവസാനത്തിരിക്കുന്ന മകളേക്ക് തന്റെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്. അവൾ ഒരു മകൾക്കായി പ്രാർത്ഥിക്കുന്നു. അവൾ ഒരു ശസ്ത്രക്രിയ നേരിടാൻ പോകുന്നു. അവൾക്ക് വേണ്ടി നിങ്ങളുടെ മുഴു ഹൃദയത്താൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾക്ക് അവളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അവൾക്കതിന്റെ ആവശ്യം വേണ്ടി വരില്ല. സൗഖ്യമാക്കാൻ എനിക്ക് കഴിയില്ല. ഏറ്റവും പിന്നിൽ ശിശു പരിപാലന സ്ഥലത്ത് ഭർത്താവിന്റെ ആത്മാവിനെ ഞാൻ കാണുന്നു. ഒരു ദൂതൻ ശിശു പരിപാലന സ്ഥലത്ത് ഒരു വെളിച്ചം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊരു ചെറുപ്പക്കാരി സ്ത്രീയുടെ മേലാണ്. അവൾക്ക് ആത്മീയമായൊരു വിഷമതയുണ്ട്. അവൾ അതിനെപ്പറ്റി ആശ്ചര്യപ്പെടാറുണ്ട്. എങ്ങനെയോ ഞാൻ ആ സ്ത്രീ അറിയുന്നത് പോലെ ഞാൻ കാണുന്നു. ചെറുപ്പക്കാരിയായ മകള, അവൾക്ക് സ്ത്രീ സഹജമായ ഒരു ക്രമഭംഗവുമുണ്ട്. അതെ, അവളുടെ പേര് ശ്രീമതി വെസ്റ്റ് എന്നാണ്. അലാബാമയിൽ നിന്നുള്ള ശ്രീമതി ഡേവിഡ് വെസ്റ്റ്. വിശ്വസിക്കൂ, ദൈവം നിനക്കതനുവദിക്കും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ആ നാളിൽ വെളിച്ചമുണ്ടാകും. അത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനല്ല എങ്കിൽ പിന്നെ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. നിങ്ങളത് വിശ്വസിക്കുന്നോ? അത് വിശ്വസിക്കുന്ന ഏവർക്കും അത് സാധ്യമാണ്. ഇപ്പോൾ രാജ്യത്തെമ്പാടും ഉച്ചഭാഷണക്ക് ചുറ്റും ഈ ടബനക്കളിലും ഇരിക്കുന്നവരിൽ എത്ര പേർ അവരവരുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയും? ഇപ്പോൾ പുറം ദേശത്തും ഇവിടെയും ഇരിക്കുന്നവർ, കൈകൾ ഉയർത്തിയിരിക്കുന്ന ഓരോരുത്തരും, വളരെ ദൂരെയായി രാജ്യത്തെവിടെയായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തിയിരിക്കുന്നവർ സംശയിക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ആരുടെയെങ്കിലും മേൽ നിങ്ങളുടെ കൈകളെ വെച്ചാലും, അവരുടെ ഒരു കൈയിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൈ അവരുടെ തോളിൽ വയ്ക്കൂ. ഞാൻ എന്റെ കൈ തൂവാലകളിന്മേൽ വെച്ചിരിക്കുന്നു. ഇന്ന് എന്തു ചെയ്തിരിക്കുന്നു നോക്കൂ. ഇപ്പോൾ എന്തു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നോക്കൂ. അവന്റെ പരിപാവനമായ മുഖം ദർശിപ്പിൻ. ദിവ്യ സ്നേഹത്താൽ ജ്വലിക്കുന്നു. അവന്റെ കൃപയുടെ ധന്യ പങ്കാളികളായി, അവന്റെ കിരീടത്തിന്റെ തിളങ്ങുന്ന മുത്തുകളായി. ഇപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലായിടത്തുള്ളവരും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ആ മണിക്കൂർ ആഗതമായിരിക്കുന്നു. ഇതർത്ഥമാക്കുന്ന എന്താണ്? ദൈവം തന്റെ വചനം നിറവേറ്റുന്നു. ആകർഷണം എന്താണ് കർത്താവേ? അത് ദൈവം തന്റെ വചനം നിറവേറ്റുന്നതാകുന്നു. ടെലിഫോണിന്റെ മാധ്യമത്തിലൂടെ ഈ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരു തീരം മുതൽ മറ്റേ തീരം വരെ നൂറുകണക്കിന് ജനങ്ങൾ ഒരാൾ മറ്റേയാളിന്റെ മേൽ കൈകൾ വെച്ചിരിക്കുന്നു. വടക്ക് മുതൽ തെക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ആകുന്നുവല്ലോ. ഇവിടെ ഇതാ വിദേശത്ത് ജനങ്ങൾ പോലും ഇരിക്കുന്നു. മെക്സിക്കോയിലും കാനഡയിലും അനേക സംസ്ഥാനങ്ങളുള്ളവരായി ഞങ്ങൾ തമ്മിൽ തമ്മിൽ കൈകളെ വച്ചിരിക്കുന്നു. ദൈവം തന്റെ വചനത്തെ നിറവേറ്റുന്നു. ഒരു വ്യക്തിക്ക് ഇവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അവൻ ശിമോൻ പത്രോസിനോട് ചെയ്തതുപോലെ ഒരു മനുഷ്യനെ വിളിക്കാൻ കഴിയുന്നെങ്ങനെ? നിന്റെ പേര് ശിമോൻ, നീ യോനായുടെ മകൻ. പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരൂ. എനിക്ക് ഭർത്താവില്ല. സത്യം തന്നെ, നിനക്കഞ്ചുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഇത് ചെയ്യാനായി മസിക വരുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ തന്നെ അവൻ. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാൻ എന്റെ പിതാവിനടുക്കൽ പോകുന്നതിനാൽ അവയിൽ കൂടുതലും ചെയ്യും. ഇതാ അവസാന നാളിൽ പ്രവാചകനായ ഏലിയാവിനെ ഞാൻ നിങ്ങളടുക്കൽ അയക്കും. അവൻ ജനങ്ങളുടെ വിചാരങ്ങളെ മാറ്റും. ബൈബിളിലെ അപ്പോസ്തലിക ഉപദേശത്തിലേക്ക് മക്കളുടെ ഹൃദയത്തെ അവൻ തിരികെ കൊണ്ടുപോകും. സന്ധ്യാസമയമാകുമ്പോഴേക്കും വെളിച്ചമുണ്ടാകും. സ്വർഗത്തിലെ മഹാന ദൈവമേ, ഞങ്ങൾ ഇവിടെയാകുന്നു. ആ മണിക്കൂർ ഇവിടെയാകുന്നു. കരങ്ങൾ ജനങ്ങളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. സാത്താനെ, നീ തോറ്റിരിക്കുന്നു. നീ ഒരു കളവ് പറയുന്നവനാണ്. ദൈവത്തിന്റെ ഒരു ദാസനായും ദാസന്മാരുമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളത് കൽപ്പിക്കുന്നു. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും എന്നെഴുതിയിരിക്കുന്നതിനാൽ നീ ദൈവവചനത്തെ അനുസരിച്ച് ജനങ്ങളിൽ നിന്നും പുറത്തു പോവുക. സകല ജനങ്ങളും സ്വതന്ത്രരായിത്തീരട്ടെ. ഇതനുവദിക്കണം പ്രിയ ദൈവമേ. കാൽവരി മലയിലെ ആകർഷണമായ ആ ദിവസം എല്ലാ രോഗങ്ങളെയും പിശാചിന്റെ സകല പ്രവൃത്തികളെയും സ്വർഗത്തിലെ ദൈവമായി നീ തോൽപ്പിച്ചു. നീ ദൈവമാകുന്നു. ജനങ്ങൾ നിന്റെ അടിപ്പെണ്ണാൽ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവർ സ്വതന്ത്രരാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവമേ, ഇവിടെ കിടക്കുന്ന ഓരോ തൂവാലയും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടായിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ അഭിഷേകം ജനങ്ങളിൽ ഉണ്ടായിരിക്കുമ്പോൾ, തന്റെ മഹത്തായ വാഗ്ദാനങ്ങൾ നിറവേറും എന്ന വാഗ്ദത്വം ചെയ്തിരുന്ന വേളയിൽ ഭൂമി കിടകിടക്കുന്നു, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നു. അവൻ പറഞ്ഞിരുന്ന മഹത്തായ അടയാളങ്ങളും തിരുവെഴുത്തുകളും നിറവേറുകയും സന്ധ്യാസമയം വെളിച്ചവും വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. വടക്ക് മുതൽ തെക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുമുള്ള സകല വിശ്വാസികളെയും മുഴുവൻ ശരീരത്തെയും പ്രസാദം ചെയ്തുകൊണ്ട് തൂവാലകൾ കുറുകെ ഞാൻ എന്റെ ശരീരത്തിലിടുന്നു. ദൈവവചനത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി പിശാചിനോട് യേശു ക്രിസ്തു നാമത്തിൽ ഈ തൂവാലകളിടുന്ന ഓരോ രോഗികളിൽ നിന്നും പുറത്തു വരിക എന്ന് കൽപ്പിക്കുന്നു. ദൈവവചനത്തിന്റെ നാമമായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ ശാന്തമായി സുബോധത്തോടെ ഗൌരവത്തോടെ വിശ്വാസികളായി നിങ്ങളുടെ നേരായ മനസ്സുകളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളുടെ രോഗസൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവോ? നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിക്കുക. സകല ദേശത്തുമായിരിക്കുന്നവർ അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിക്കുവിൻ. ഇവിടെയുള്ള ഓരോ വ്യക്തിയും എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളമായിരിക്കുന്നവർ തങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അകത്തും പുറത്തും ജനാലയുടെ മറുവശത്തും വാതിലുകളിലും ശിശുപരിപാലന സ്ഥലത്തും ചുറ്റിനുമെല്ലായിടത്തും ജനങ്ങൾ അവരുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അവർ അത് സ്വീകരിച്ചിരിക്കുന്നു. സാത്താൻ തോറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിന് അണിപ്പിണർ നിങ്ങളെ സുഖമാക്കിയിരിക്കുകയും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അവൻ ഇന്നും ജീവിക്കുന്നു എന്നും അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദാനത്തെ എപ്പോഴും കാക്കുന്നു എന്ന സത്യത്തെ ദൃഢീകരിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞാൻ അവൻ വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കുന്നില്ലേ? നമുക്കിപ്പോൾ നമ്മുടെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞതോ ചെയ്തതോ ആയ സകലത്തെയും സ്വീകരിക്കാം. നമ്മുടെ മുഴുവൃദയങ്ങളാലും നാം അവനെ സ്നേഹിക്കുന്നു. നമ്മിലുള്ള എല്ലാമായി നാം അവനെ വിലപ്പെട്ടതായി കരുതുന്നു. ഇപ്പോൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് നിങ്ങളുടെ വ്യത്യസ്ത വീടുകളിലേക്ക് പോകുമ്പോൾ ദൈവം നിങ്ങളോടൊപ്പം പോകാനിടയാകട്ടെ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകാനിടയാകട്ടെ. ഇവിടെയുള്ള ഓരോ പുരുഷനും സ്ത്രീയും, ബാലനോ അതോ ബാലികയോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിട്ടില്ല എങ്കിൽ അവിടെ വസ്ത്രങ്ങളും കുളവും തയ്യാറായിരിക്കുന്നു. ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ നാളേക്ക് മാറ്റിവെക്കരുത്. ഒരുപക്ഷെ നാളെ വളരെ താമസിച്ചു പോയി എന്ന് വരാം. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അവിടെ ധർമ്മോപദേശികളും വസ്ത്രങ്ങളും കാത്തു നിൽക്കുന്നു. ഒരു വഴി കഴിവുമില്ല. നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്നാനമേറ്റു എന്നത് കാര്യമല്ല. തളിക്കപ്പെടുകയോ ഒഴിക്കപ്പെടുകയോ അതെന്തായാലും അത് തെറ്റായ രീതിയാണ്. വെളിച്ചം വന്നിരിക്കുന്നു. വരൂ, വിശ്വസിച്ചുകൊണ്ട് സ്നാനമേൽക്കൂ. പരിശുദ്ധാത്മാവിനെ കൂടാതിരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനിടയാകട്ടെ. പൂർണമായ ദിവ്യശക്തിയാലും അധികാരത്താലും അവൻ നിങ്ങളെ അവനിൽ ഒരു പുതിയ സൃഷ്ടിയാക്കും എന്ന് നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച രാവിലെ 9:30 വരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാം പാടിയിരുന്ന ആ ചെറിയ പാട്ട് നമുക്ക് പാടാം. കുടുംബ പ്രാർത്ഥന മറക്കരുത്. യേശു നിങ്ങളെ അവിടെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ സകല ആവശ്യവും നിറവേറ്റും. കുടുംബ പ്രാർത്ഥന മറന്നു പോകരുത്. ഇപ്പോൾ നമുക്കത് ഒരുമിച്ച് പാടാം. കുടുംബ പ്രാർത്ഥന മറക്കരുത്. യേശു നിങ്ങളെ അവിടെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ സകല ആവശ്യവും നിറവേറ്റും. കുടുംബ പ്രാർത്ഥന മറന്നു പോകരുത്. ഇപ്പോൾ നമ്മളത് വീണ്ടും പാടുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു തീർത്ഥയാത്രയുമായി നിങ്ങൾ കൈപിടിച്ചു കുലുക്കുക. നോക്കൂ, നാം അത് പാടുമ്പോൾ. കുടുംബ പ്രാർത്ഥന മറക്കരുത്. യേശു നിങ്ങളെ അവിടെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ സകല ആവശ്യവും നിറവേറ്റും. കുടുംബ പ്രാർത്ഥന മറന്നു പോകരുത്. നിങ്ങളവനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ അവനെ സ്നേഹിക്കുന്നതുകൊണ്ടെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എന്റെ രക്ഷയെ വിലയ്ക്ക് വാങ്ങി കാൽവരി മലയിൽ. അതായിരുന്നു ആ ആകർഷണം. അതേ ആകർഷണം തന്നെ സൺസെറ്റ് മലയിലും നെബോ മലയിലും സീനായ് മലയിലും എല്ലാ വ്യത്യസ്ത മലമുകളിലുമുള്ള പ്രവൃത്തി പരിചയങ്ങളും. എങ്കിൽ ശരി, ഇപ്പോൾ നമുക്കത് പാടാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. കാരണം അവൻ എന്നെ മുൻ സ്നേഹിച്ചു. വിലയ്ക്കു വാങ്ങി രക്ഷയെ. കാൽവരി മരത്തിന്മേൽ. ഇപ്പോൾ അവനെ സ്നേഹിക്കുന്ന സകലരും പറയൂ ആമേൻ. അതങ്ങനെയാകട്ടെ. ഇപ്പോൾ അവൻ നിങ്ങൾക്കായി എന്തു ചെയ്തിരിക്കുന്നു ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കൂ, നിങ്ങൾ ഇന്ന് രാത്രിയിൽ അവിടെ മദ്യശാലയിലായിരിക്കാമായിരുന്നു. ഒരുപക്ഷേ നിങ്ങളെന്ന ദൈവത്തിന്റെ കൃപ കൂടാതെ ഞാനായിരിക്കേണ്ടിയിരുന്ന ശവക്കല്ലറയിലായിരിക്കാമായിരുന്നു. അവൻ നിങ്ങൾക്കായി എന്തു ചെയ്തിരിക്കുന്നു? ഓ, നമുക്കെങ്ങനെ അവനെ സ്നേഹിക്കാതിരിക്കാനാകും? ആർ എന്തു പറഞ്ഞാലും ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അവൻ ആദ്യമാകുന്നു. ഇപ്പോൾ അവനായി നാം പാടുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ തലകളെ കുമ്പിട്ട് കൊണ്ട് നിൽക്കാം. അവൻ പാട്ടുകൾ തുതിഗീതങ്ങൾ പാടുന്ന ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് അവനായി പാടാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. കാരണം അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലയ്ക്ക് വാങ്ങി. കാൽവരി മരത്തിന്മേൽ അവന്റെ സന്നിധിയിൽ നമ്മുടെ തലകളും ഹൃദയങ്ങളും കുമ്പിട്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കണ്ടതിനും നമ്മുടെ കാതുകൾ കേട്ടതിനും കൃതജ്ഞതയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതെല്ലാം, ഇന്നേക്ക് നമുക്കുള്ള അവന്റെ വാഗ്ദത്തങ്ങളെന്തെല്ലാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്, ഒരു സഹോദരൻ, നെഡ് ഇവർസൺ. മുമ്പ് ഒരു പ്രസ്ബിറ്റേറിയൻ ധർമ്മോപദേശിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അവർ പ്രസ്ബിറ്റേറിയനിലെ ധർമ്മോപദേശികളാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം യേശു കൃഷ്ണനാമത്തിൽ വീണ്ടും ഇന്ന് സ്നാനമേറ്റു എന്നാണ്. ഒരു ധർമ്മോപദേശിയായി അദ്ദേഹം അത് ചെയ്തത് ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം ദൈവദാസന്മാരോടായിരിക്കുന്നതിനാൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നേരം ദൈവത്തിന് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുമോ എന്ന് ഞാൻ അദ്ദേഹത്തെ ചോദിക്കാൻ പോകുന്നു. സഹോദരൻ ഇവർസൺ, പ്രാർത്ഥനയ്ക്കായി ഞങ്ങളുടെ തലകളെ കുമ്പിട്ടിരിക്കുമ്പോൾ മുന്നോട്ട് കടന്നു വരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്റെ സഹോദര.